ചെമ്പ് ബീച്ചുകൾ. കലയെ അതിന്റെ പേരിൽ സ്നേഹിക്കുന്ന മനുഷ്യന് ഡെയിലി ടെലിഗ്രാഫിന്റെ പരസ്യ ഷീറ്റ് മാറ്റിവെച്ചുകൊണ്ട് ഷെർലക് ഹോംസ് പറഞ്ഞു, ഏറ്റവും അപ്രധാനവും താഴ്ന്നതുമായ പ്രകടനങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ആനന്ദം ലഭിക്കുന്നത്. വാട്സൺ, നിങ്ങൾ ഇതുവരെ ഈ സത്യം മനസ്സിലാക്കിയത് നിരീക്ഷിക്കുന്നത് എനിക്ക് സന്തോഷകരമാണ്. ഞങ്ങളുടെ കേസുകളുടെ ഈ ചെറിയ രേഖകളിൽ നിങ്ങൾ വരക്കാൻ പര്യാപ്തമായിരുന്നു. ഇടയ്ക്കിടെ അലങ്കരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ കണ്ടെത്തിയ നിരവധി കാരണങ്ങളും സംവേദനാത്മക പരീക്ഷണങ്ങളും നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടില്ല, മറിച്ച് അവയിൽ തന്നെ നിസ്സാരമായിരുന്നിരിക്കാം. പക്ഷേ അവയ്ക്ക് അനുമാനത്തിന്റെയും യുക്തി സമന്വയത്തിന്റെയും കഴിവുകൾക്ക് ഇടം നൽകിയിട്ടുണ്ട്. വിദേശത്ത് എനിക്ക് പ്രത്യേക ലാഭം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ രേഖകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന സെൻസേഷണലിസത്തിന്റെ കുറ്റത്തിൽ നിന്ന് എനിക്ക് എന്നെ തന്നെ ഒഴിവാക്കാനാവില്ല. ഒരു തിളങ്ങുന്ന സിൻഡർ ടോങ്ങുകൾ ഉപയോഗിച്ച് എടുത്ത് നീണ്ട ചെറുകൂട് പൈപ്പ് ഉപയോഗിച്ച് അത് കത്തിച്ചുകൊണ്ട് നിങ്ങൾ അത് പ്രക്ഷേപണം ചെയ്തിരിക്കാം. ധ്യാനാത്മകമായ മാനസികാവസ്ഥയിലല്ല, മറിച്ച് തർക്കത്തിലായിരുന്നപ്പോൾ അത് അദ്ദേഹത്തിന്റെ കളിമണ്ണിന് പകരമാകുമായിരുന്നില്ല. കാര്യത്തിന്റെ ഒരേയൊരു ശ്രദ്ധേയമായ സവിശേഷതയായ കാര്യത്തിന്റെ കാര്യത്തിൽ ആ കഠിനമായ ന്യായവാദം രേഖപ്പെടുത്തുക എന്ന ചുമതലയിൽ സ്വയം ഒതുങ്ങുന്നതിനുപകരം നിങ്ങളുടെ ഓരോ പ്രസ്താവനയിലും നിറവും ജീവനും ചേർക്കാൻ ശ്രമിച്ചതായിരിക്കാം നിങ്ങൾ പ്രക്ഷേപണം ചെയ്തിരിക്കാം. ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പൂർണ്ണ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് തണുപ്പോടെ പറഞ്ഞു, കാരണം എന്റെ സുഹൃത്തിന്റെ ഏക സ്വഭാവത്തിൽ ശക്തമായ ഒരു ഘടകമായി ഒന്നിലധികം തവണ ഞാൻ നിരീക്ഷിച്ച അഹങ്കാരത്താൽ ഞാൻ വെറുക്കപ്പെട്ടു. ഇല്ല, അത് സ്വാർത്ഥതയോ അഹങ്കാരമോ അല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. എന്റെ വാക്കുകളേക്കാൾ അവന്റെ ഇഷ്ടമല്ല എന്റെ ചിന്തകൾ. എന്റെ കലയ്ക്ക് ഞാൻ പൂർണ്ണ നീതി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിത്വമില്ലാത്ത കാര്യമാണ്, എനിക്ക് അതീതമായ ഒരു കാര്യമാണ്. കുറ്റകൃത്യം സാധാരണമാണ്, യുക്തി അപൂർവമാണ്. അതിനാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് കുറ്റകൃത്യത്തിലല്ല, യുക്തിയിലാണ്. ഒരു പ്രഭാഷണഗതി ആയിരിക്കേണ്ടിയിരുന്നതിനെ കഥകളുടെ ഒരു പരമ്പരയാക്കി നിങ്ങൾ തരംതാഴ്ത്തി. വസന്തത്തിന്റെ തുടക്കത്തിലെ ഒരു തണുത്ത പ്രഭാതമായിരുന്നു അത്. ബേക്കർ സ്ട്രീറ്റിലെ പഴയ മുറിയിലെ ഒരു ആഹ്ലാദകരമായ തീയുടെ ഇരുവശത്തും പ്രഭാതഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഇരുന്നു. ഇടുങ്ങിയ വീടുകളുടെ നിരകൾക്ക് മുന്നിൽ ഒരു കട്ടിയുള്ള മൂടൽമഞ്ഞ് ഉരുണ്ടുകൂടി എതിർജനാലകൾ കനത്ത മഞ്ഞറീത്തുകൾക്കിടയിലൂടെ ഇരുണ്ട ആകൃതിയില്ലാത്ത മങ്ങലുകൾ പോലെ തെളിഞ്ഞു. ഞങ്ങളുടെ ഗ്യാസ് കത്തിച്ചു, വെളുത്ത തുണിയിലും ചൈനയുടെയും ലോഹത്തിന്റെയും തിളക്കത്തിലും തിളങ്ങി, കാരണം മേശ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു. ഷെർലക് ഹോംസ് രാവിലെ മുഴുവൻ നിശബ്ദനായിരുന്നു. തുടർച്ചയായി പേപ്പറുകളുടെ പരസ്യകോളങ്ങളിൽ മുങ്ങുകയായിരുന്നു. ഒടുവിൽ തന്റെ തിരയൽ ഉപേക്ഷിച്ച് എന്റെ സാഹിത്യ പോരായ്മകളെക്കുറിച്ച് എനിക്ക് പ്രഭാഷണം നടത്താൻ വളരെ മധുരതരമായ മനോഭാവമില്ലാതെ അദ്ദേഹം പുറത്തുവന്നു. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ നീണ്ട പൈപ്പിൽ ശ്വാസം മുട്ടിച്ചുകൊണ്ട് തീയിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു, നിങ്ങൾക്ക് ഒരു സെൻസേഷണലിസം ആരോപിക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ സ്വയം താൽപ്പര്യമുള്ള ഈ കേസുകളിൽ ന്യായമായ അനുപാതം കുറ്റകൃത്യത്തെ അതിന്റെ നിയമപരമായ അർത്ഥത്തിൽ പരിഗണിക്കുന്നില്ല. ബൊഹീമിയയിലെ രാജാവിനെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ച ചെറിയ കാര്യം, മിസ് മേരി സതേന്ദർലാൻഡിലെ ഒറ്റ അനുഭവം, വളച്ചൊടിച്ച ചുണ്ടുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രശ്നം, കുലീനനായ ബാച്ചിലറുടെ സംഭവം എന്നിവയെല്ലാം നിയമത്തിന്റെ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ സംവേദനാത്മകമായത് ഒഴിവാക്കുന്നതിൽ നിങ്ങൾ നിസ്സാരമായതിനെ അതിരുകടന്നിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവസാനം അങ്ങനെയായിരിക്കാം, ഞാൻ മറുപടി പറഞ്ഞു, പക്ഷേ ഞാൻ കരുതുന്ന രീതികൾ പുതുമയുള്ളതും താൽപ്പര്യമുള്ളതുമായിരുന്നു. തീർച്ചയായും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നെയ്ത്തുകാരന്റെ പല്ലുകൊണ്ടോ ഒരു കമ്പോസിറ്ററുടെ ഇടതു തള്ളവിരലെ കൊണ്ടോ പറയാൻ കഴിയാത്ത വലിയ നിരീക്ഷകരായ പൊതുജനം വിശകലനത്തിന്റെയും അനുമാനത്തിന്റെയും സൂക്ഷ്മമായ ഷേഡുകളെക്കുറിച്ച് എന്താണ് ശ്രദ്ധിക്കുന്നത്? പക്ഷേ നിങ്ങൾ നിസ്സാരനാണെങ്കിൽ എനിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. വലിയ കേസുകൾ പാസാകുന്ന ദിവസങ്ങളിൽ മനുഷ്യൻ അല്ലെങ്കിൽ കുറഞ്ഞത് കുറ്റവാളി എല്ലാ സംരംഭവും മൗലികതയും നഷ്ടപ്പെട്ടു. എന്റെ സ്വന്തം ചെറിയ പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട ലെഡ് പെൻസിലുകൾ വീണ്ടെടുക്കുന്നതിനും ബോർഡിംഗ് സ്കൂളുകളിൽ നിന്ന് യുവതികൾക്ക് ഉപദേശം നൽകുന്നതിനുമുള്ള ഒരു ഏജൻസിയായി അത് അധിപതിക്കുന്നതായി തോന്നുന്നു. ഒടുവിൽ ഞാൻ താഴെ എത്തിയെന്ന് ഞാൻ കരുതുന്നു. എന്നിരുന്നാലും ഇന്ന് രാവിലെ എന്റെ കയ്യിൽ കിട്ടിയ ഈ കുറിപ്പ് എന്റെ 0 പോയിന്റിനെ സൂചിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു. അത് വായിക്കുക. അയാളൊരു ചുരുട്ടിയ കത്ത് എനിക്ക് നേരെ എറിഞ്ഞു. അത് കഴിഞ്ഞ വൈകുന്നേരം മോണ്ടിഗ് പ്ലേസിൽ നിന്നുള്ളതായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട മിസ്റ്റർ ഹോംസ്, എനിക്ക് ഭരണം വാഗ്ദാനം ചെയ്ത ഒരു സാഹചര്യം ഞാൻ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളോട് ആലോചിക്കാൻ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ നാളെ 10 മണിക്ക് ഞാൻ വിളിക്കാം. വിശ്വസ്തതയോടെ, വയലറ്റ് ഹണ്ടർ, നിങ്ങൾക്ക് ആ യുവതിയെ അറിയാമോ? ഞാൻ ചോദിച്ചു. ഞാനല്ല. ഇപ്പോൾ 10 മണി. അതെ, അത് അവളുടെ മോതിരമാണെന്ന് എനിക്ക് സംശയമില്ല. നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ താൽപ്പര്യമുള്ളതായി മാറിയേക്കാം. ആദ്യം ഒരു വെറും മോഹം പോലെ തോന്നിയ നീല കാർബംഗിളിന്റെ കാര്യം ഗൗരവമേറിയ ഒരു അന്വേഷണമായി വളർന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നു. ഈ സാഹചര്യത്തിലും അങ്ങനെയായിരിക്കാം. ശരി, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ സംശയങ്ങൾ വളരെ വേഗം പരിഹരിക്കപ്പെടും, കാരണം ഇവിടെ ഞാൻ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം സംസാരിച്ചപ്പോൾ വാതിൽ തുറന്നു, ഒരു യുവതി മുറിയിലേക്ക് പ്രവേശിച്ചു. അവൾ വ്യക്തമായി എന്നാൽ വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നു. തിളങ്ങുന്ന വേഗതയുള്ള മുഖം, ഒരു പ്ലവറിന്റെ മുട്ട പോലെ പുള്ളികളുള്ള, ലോകത്ത് തന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത ഒരു സ്ത്രീയുടെ ചടുലമായ പെരുമാറ്റം. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവൾ പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ അവളെ അഭിവാദ്യം ചെയ്യാൻ എഴുന്നേറ്റു. പക്ഷേ എനിക്ക് വളരെ വിചിത്രമായ ഒരു അനുഭവമുണ്ട്. എനിക്ക് ഉപദേശം ചോദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാതാപിതാക്കളോ ബന്ധുക്കളോ ഇല്ലാത്തതിനാൽ ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നോട് പറയാൻ നിങ്ങൾ ദയ കാണിക്കുമെന്ന് ഞാൻ കരുതി. പ്രാർത്ഥിക്കൂ, ഇരിക്കൂ, മിസ് ഹണ്ടർ. നിങ്ങളെ സേവിക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ സന്തോഷിക്കും. തന്റെ പുതിയ ക്ലയന്റിന്റെ രീതിയിലും സംസാരത്തിലും ഹോംസ് അനുകൂലമായി മതിപ്പുളവാക്കിയതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അവൻ തന്റെ തിരയൽ രീതിയിൽ അവളെ നോക്കി, തുടർന്ന് കണ്ണുതുറന്ന് വിരൽത്തുമ്പുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഥ കേൾക്കാൻ സ്വയം സംയമനം പാലിച്ചു. ഡബിൾ ക്വോട്ട്: ഞാൻ 5 വർഷമായി ഒരു ഗവർണറാണ്, അവർ പറഞ്ഞു. കേണൽ സ്പെൻസ് മൺറോയുടെ കുടുംബത്തിൽ, എന്നാൽ 2 മാസം മുമ്പ് കേണലിന് നോവസ്കോട്ടിയയിലെ ഹാലിഫാക്സിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ കുട്ടികളെയും കൂട്ടി അമേരിക്കയിലേക്ക് പോയി. അതിനാൽ എനിക്ക് ഒരു സാഹചര്യവുമില്ലെന്ന് കണ്ടെത്തി. ഞാൻ പരസ്യം ചെയ്തു, പരസ്യങ്ങൾക്ക് മറുപടി നൽകി, പക്ഷേ വിജയിച്ചില്ല. ഒടുവിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ചെറിയ പണം തീർന്നു തുടങ്ങി. ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. വെസ്റ്റ് എൻഡിൽ വെസ്റ്റർവേസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അറിയപ്പെടുന്ന ഗവർണസ് ഏജൻസിയുണ്ട്. എനിക്ക് അനുയോജ്യമായ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് കാണാൻ ഞാൻ അവിടെ ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കാറുണ്ടായിരുന്നു. വെസ്റ്റർവേ എന്നത് ബിസിനസിന്റെ സ്ഥാപകയുടെ പേരാണ്, പക്ഷേ അത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്തത് മിസ് സ്റ്റോയറാണ്. അവൾ സ്വന്തം ചെറിയ ഓഫീസിലാണ് ഇരിക്കുന്നത്. ജോലി തേടുന്ന സ്ത്രീകൾ ഒരു ആന്റി റൂമിൽ കാത്തിരിക്കുകയും പിന്നീട് അവൾ തന്റെ ലെഡ്ജറുകളുമായി കൂടിയാലോചിക്കുകയും അവർക്ക് അനുയോജ്യമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യുമ്പോൾ അവരെ ഓരോരുത്തരായി കാണിക്കുകയും ചെയ്യുന്നു. ശരി, കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചപ്പോൾ പതിവുപോലെ എന്നെ ചെറിയ ഓഫീസിലേക്ക് കാണിച്ചു. പക്ഷേ മിസ് സ്റ്റോയർ ഒറ്റക്കല്ലെന്ന് ഞാൻ കണ്ടെത്തി. വളരെ പുഞ്ചിരിക്കുന്ന മുഖവും തൊണ്ടയ്ക്കു മുകളിലൂടെ മടക്കി 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 വച്ചിരിക്കുന്ന വലിയ കനത്ത താടിയുമുള്ള ഒരു അത്ഭുതകരമായ തടിച്ച മനുഷ്യൻ മൂക്കിൽ ഒരു ജോഡി കണ്ണടയുമായി അവളുടെ കൈമുട്ടിന്മേലിരുന്നു. അകത്തു കടന്ന സ്ത്രീകളെ വളരെ ഗൗരവത്തോടെ നോക്കി. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ അയാൾ കസേരയിൽ ഒരു ചാട്ടം നടത്തി മിസ് സ്റ്റോയറുടെ നേരെ തിടുക്കത്തിൽ തിരിഞ്ഞു. ഡബിൾ ക്വോട്ട്: അത് സാധിക്കും, അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഇതിലും മികച്ചതൊന്നും ആവശ്യപ്പെടാൻ കഴിയില്ല. മൂലധനം, മൂലധനം. അദ്ദേഹം വളരെ ഉത്സാഹഭരിതനായി കാണപ്പെട്ടു. ഏറ്റവും ഉദാരമായ രീതിയിൽ കൈകൾ കൂട്ടിപ്പിടിച്ചു. അദ്ദേഹം വളരെ സുഖകരമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ നോക്കുന്നത് വളരെ സന്തോഷകരമായിരുന്നു. നിങ്ങളൊരു സാഹചര്യം അന്വേഷിക്കുകയാണ് മിസ്, അദ്ദേഹം ചോദിച്ചു. അതെ സർ. ഗവൺമെന്റായി? അതെ സർ. നിങ്ങൾ എന്ത് ശമ്പളമാണ് ചോദിക്കുന്നത്? കേണൽ സ്പെൻസ് മൺറോയോടൊപ്പം എന്റെ അവസാന സ്ഥാനത്ത് എനിക്ക് പ്രതിമാസം 4 പൗണ്ട് ലഭിച്ചു. ഓ, തട്ട് വിയർക്കുന്നു, റാങ്ക് വിയർക്കുന്നു, അവൻ കരഞ്ഞു. തിളച്ചുമറിയുന്ന അഭിനിവേശമുള്ള ഒരു മനുഷ്യനെപ്പോലെ തന്റെ തടിച്ച കൈകൾ വായുവിലേക്ക് എറിഞ്ഞു. അത്തരം ആകർഷണങ്ങളും നേട്ടങ്ങളുമുള്ള ഒരു സ്ത്രീക്ക് ഒരാൾക്ക് എങ്ങനെ ഇത്ര ദയനീയമായ ഒരു തുക നൽകാൻ കഴിയും? സർ, എന്റെ നേട്ടങ്ങൾ നിങ്ങൾ സങ്കൽപ്പിക്കുന്നതിലും കുറവായിരിക്കാം, ഞാൻ പറഞ്ഞു. കുറച്ച് ഫ്രഞ്ച്, കുറച്ച് ജർമ്മൻ, സംഗീതം, ചിത്രരചന. ടട്ട്, അയാൾ നിലവിളിച്ചു, അതൊക്കെ ചോദ്യത്തിന് അപ്പുറമാണ്. കാര്യം, നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ പെരുമാറ്റവും നാടുകടത്തിലും ഉണ്ടോ ഇല്ലയോ? ചുരുക്കത്തിൽ അത് അങ്ങനെയാണ്. നിങ്ങൾക്കില്ലെങ്കിൽ ഒരു ദിവസം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഗണ്യമായ പങ്ക് വഹിച്ചേക്കാവുന്ന ഒരു കുട്ടിയെ വളർത്താൻ നിങ്ങൾ യോഗ്യനല്ല. പക്ഷേ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു മാന്യൻ നിങ്ങളോട് 3 അക്കത്തിന് താഴെയുള്ള എന്തെങ്കിലും സ്വീകരിക്കാൻ എങ്ങനെ ആവശ്യപ്പെടും? മാഡം, നിങ്ങളുടെ ശമ്പളം 1 വർഷം 100 പൗണ്ടിൽ ആരംഭിക്കും. മിസ്റ്റർ ഹോംസ്, എനിക്ക്, ദരിദ്രനായിരുന്ന എനിക്ക്, അത്തരമൊരു ഓഫർ സത്യമാകാൻ കഴിയാത്തത്ര നല്ലതായി തോന്നിയെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചേക്കാം. എന്നിരുന്നാലും എന്റെ മുഖത്ത് അവിശ്വസനീയത കണ്ട മാന്യൻ ഒരു പോക്കറ്റ് പുസ്തകം തുറന്ന് ഒരു കുറിപ്പെടുത്തു. ഡബിൾ ക്വോട്ട്: എന്റെയും പതിവാണ്, മുഖത്തെ വെളുത്ത ചുളിവുകൾക്കിടയിൽ തിളങ്ങുന്ന 2 മുറിവുകൾ മാത്രമുള്ള കണ്ണുകൾ വരെ ഏറ്റവും മനോഹരമായ രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്റെ യുവതികൾക്ക് അവരുടെ യാത്രയുടെയും വസ്ത്രധാരണത്തിന്റെയും ചെറിയ ചെലവുകൾ നിറവേറ്റുന്നതിനായി അവരുടെ ശമ്പളത്തിന്റെ പകുതി മുൻകൂട്ടി നൽകുക. ഇത്രയും ആകർഷകനും ചിന്താശേഷിയുള്ളവനുമായ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നി. കാരണം എന്റെ വ്യാപാരികൾക്ക് ഞാൻ ഇതിനകം കടപ്പെട്ടിരുന്നു. മുൻകൂർ ഒരു വലിയ സൗകര്യമായിരുന്നു. എന്നിട്ടും മുഴുവൻ ഇടപാടിലും അസ്വാഭാവികതയുണ്ടായിരുന്നു. ഞാൻ സ്വയം സമർപ്പിക്കുന്നതിനു മുമ്പ് കുറച്ചുകൂടി അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഡബിൾ കോട്ട്: സർ, താങ്കൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞു. ഹാംപ്ഷെയറിലെ മനോഹരമായ ഗ്രാമപ്രദേശം, വിഞ്ചസ്റ്ററിന്റെ അങ്ങേയറ്റത്ത് 5 മൈൽ അകലെയുള്ള ചെമ്പ് ബീച്ചുകൾ. ഏറ്റവും മനോഹരമായ നാടാണിത്, എന്റെ പ്രിയപ്പെട്ട യുവതി, ഏറ്റവും പ്രിയപ്പെട്ട പഴയ ഗ്രാമീണ വീട്. എന്റെ കടമകൾ: സർ, അവ എന്തായിരിക്കുമെന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കണം. ഒരു കുട്ടി, വെറും 6 വയസ്സ് പ്രായമുള്ള ഒരു പ്രിയപ്പെട്ട കൊച്ചു റോംബർ. ഓ, നിങ്ങൾക്ക് അവൻ ഒരു ചെരുപ്പുകൊണ്ട് കാക്കപ്പൂക്കളെ കൊല്ലുന്നത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അടിക്കുക, അടിക്കുക, അടിക്കുക. നിങ്ങൾക്ക് കണ്ണിറുക്കാൻ കഴിയുന്നതിനു മുമ്പ് 3 പോയി. അവൻ കസേരയിൽ ചാരി നിന്ന് വീണ്ടും തലയിലേക്ക് കണ്ണുതുറന്ന് ചിരിച്ചു. കുട്ടിയുടെ വിനോദത്തിന്റെ സ്വഭാവം കണ്ട് ഞാൻ അല്പം ഞെട്ടി. പക്ഷേ അച്ഛന്റെ ചിരി ഒരുപക്ഷെ അവൻ തമാശ പറയുകയായിരിക്കുമെന്ന് എന്നെ ചിന്തിപ്പിച്ചു. അപ്പോൾ എന്റെ ഏക കടമകൾ ഒരു കുട്ടിയെ പരിപാലിക്കുക എന്നതാണ് എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ഇല്ല, ആത്മാവല്ല, ആത്മാവല്ല, എന്റെ പ്രിയപ്പെട്ട യുവതി, അവൻ കരഞ്ഞു. നിങ്ങളുടെ നല്ല ബുദ്ധി നിർദ്ദേശിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഭാര്യ നൽകുന്ന ഏതെങ്കിലും ചെറിയ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് നിങ്ങളുടെ കടമ. എല്ലായ്പ്പോഴും ഒരു സ്ത്രീ മാന്യമായി അനുസരിക്കുന്ന തരത്തിലുള്ള കൽപ്പനകളായിരുന്നു അവ. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? എന്നെ തന്നെ ഉപയോഗപ്രദമാക്കുന്നതിൽ ഞാൻ സന്തോഷിക്കണം. തീർച്ചയായും. വസ്ത്രധാരണത്തിൽ, ഉദാഹരണത്തിന്, ഇപ്പോൾ ഞങ്ങൾ തടിച്ച ആളുകളാണ്. നിങ്ങൾക്കറിയാമോ, തടിച്ചവരാണ്, പക്ഷേ ദയുള്ളവരാണ്. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഏതെങ്കിലും വസ്ത്രം ധരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളുടെ ചെറിയ ആഗ്രഹത്തെ നിങ്ങൾ എതിർക്കില്ല, അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുകയോ അവിടെ ഇരിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അരോചകമാകില്ല. ഓ, ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനു മുമ്പ് നിങ്ങളുടെ മുടി വളരെ ചെറുതായി മുറിക്കുക. എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ നിരീക്ഷിച്ചേക്കാവുന്നതുപോലെ, മിസ്റ്റർ ഹോംസ്, എന്റെ മുടി അല്പം ആഡംബരപൂർണവും ഒരു പ്രത്യേക ചെസ്റ്റ്നട്ട് നിറമുള്ളതുമാണ്. അത് കലാപരമായി കണക്കാക്കപ്പെടുന്നു. ഈ അനിയന്ത്രിതമായ രീതിയിൽ അത് ത്യജിക്കാൻ എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞില്ല. അത് തികച്ചും അസാധ്യമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പറഞ്ഞു. അവൻ തന്റെ ചെറിയ കണ്ണുകളിൽ നിന്ന് എന്നെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ അവന്റെ മുഖത്തിലൂടെ ഒരു നിഴൽ കടന്നുപോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു. ഇത് അല്പം ഫാൻസിയാണ്. ഡബിൾ കോട്ട്: എന്റെ ഭാര്യയുടെയും സ്ത്രീകളുടെയും ഫാൻസികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ മാഡം? സ്ത്രീകളുടെ ഫാൻസികളെക്കുറിച്ച് കൂടിയാലോചിക്കേണ്ടതുണ്ട്, അതിനാൽ നിങ്ങൾ മുടിമുറിക്കില്ല. ഇല്ല സർ, എനിക്ക് ശരിക്കും കഴിഞ്ഞില്ല, ഞാൻ ഉറച്ചു മറുപടി പറഞ്ഞു. ആഹാ, ശരി, അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇത് ഒരു ദയനീയമാണ്, കാരണം മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ വളരെ നന്നായി ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ, മിസ് സ്റ്റോയർ, നിങ്ങളുടെ കുറച്ച് യുവതികളെ കൂടി ഞാൻ പരിശോധിക്കേണ്ടതായിരുന്നു. മാനേജർ ഇതെല്ലാം അവളുടെ പേപ്പറുകളിൽ തിരക്കിലായിരുന്നു. ഞങ്ങളിൽ രണ്ടുപേരോടും ഒന്നും പറയാതെ, പക്ഷേ ഇപ്പോൾ അവൾ വളരെ അലോസരത്തോടെ എന്നെ നോക്കി. എന്റെ വിസമ്മതം കാരണം അവൾക്ക് ഒരു മനോഹരമായ കമ്മീഷൻ നഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് സംശയിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പുസ്തകങ്ങളിൽ നിങ്ങളുടെ പേര് സൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, മിസ് സ്റ്റോയർ. ശരി, ശരിക്കും ഇത് ഉപയോഗശൂന്യമാണെന്ന് തോന്നുന്നു, കാരണം നിങ്ങൾ ഈ രീതിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ നിരസിക്കുന്നു, അവൾ രൂക്ഷമായി പറഞ്ഞു. മിസ് ഹണ്ടർ, നിങ്ങൾക്കായി അത്തരമൊരു അവസരം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഡബിൾ കോട്ട്: അവൾ മേശപ്പുറത്ത് ഒരു ഗോങ് അടിച്ചു. പേജ് എന്നെ കാണിച്ചു. ശരി, മിസ്റ്റർ ഹോംസ്, ഞാൻ എന്റെ താമസസ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ അലമാരയിൽ ആവശ്യത്തിന് കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേശപ്പുറത്ത് 2-3 ബില്ലുകൾ ഉണ്ടായിരുന്നു. ഞാൻ വളരെ മണ്ടത്തരം ചെയ്തില്ലേ എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങി. എല്ലാത്തിനുമുപരി, ഈ ആളുകൾക്ക് വിചിത്രമായ ഫാഷനുകളും ഏറ്റവും അസാധാരണമായ കാര്യങ്ങളിൽ അനുസരണവും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവരുടെ വിചിത്രയ്ക്ക് അവർ കുറഞ്ഞത് പണം നൽകാൻ തയ്യാറായിരുന്നു. ഇംഗ്ലണ്ടിൽ വളരെ കുറച്ച് ഗവർണർമാർ മാത്രമേ വർഷത്തിൽ 100 നേടുന്നുള്ളൂ. മാത്രമല്ല, എന്റെ മുടി എനിക്ക് എന്ത് പ്രയോജനം? അത് ചെറുതാക്കി ധരിക്കുന്നതിലൂടെ പലരും മെച്ചപ്പെടുന്നു. ഒരുപക്ഷേ ഞാൻ ആ എണ്ണത്തിൽ ഉൾപ്പെട്ടിരിക്കണം. അടുത്ത ദിവസം ഞാനൊരു തെറ്റ് ചെയ്തുവെന്ന് ഞാൻ ചിന്തിച്ചു. അത് ഉറപ്പായതിന്റെ പിറ്റേന്ന് മാന്യനിൽ നിന്ന് ഈ കത്ത് ലഭിച്ചപ്പോൾ ഏജൻസിയിലേക്ക് തിരികെ പോയി സ്ഥലം ഇപ്പോഴും തുറന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ എന്റെ അഭിമാനത്തെ ഏതാണ്ട് മറികടന്നിരുന്നു. അത് എന്റെ കൈവശമുണ്ട്, ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. വിഞ്ചസ്റ്ററിനടുത്തുള്ള കോപ്പർ ബീച്ചുകൾ: പ്രിയപ്പെട്ട മിസ് ഹണ്ടർ, മിസ് സ്റ്റോയർ വളരെ ദയയോടെ എനിക്ക് നിങ്ങളുടെ വിലാസം തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പുനഃപരിശോധിച്ചോ എന്ന് ചോദിക്കാൻ ഞാൻ ഇവിടെ നിന്ന് എഴുതുന്നു. എന്റെ ഭാര്യയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ള എന്റെ വിവരണം വളരെ ഇഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾ വരണമെന്ന് വളരെ ആകാംക്ഷയുണ്ട്. ഞങ്ങളുടെ ഫാഷനുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാവുന്ന ചെറിയ അസൗകര്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ഒരു പാദത്തിൽ 30 പൗണ്ട് അല്ലെങ്കിൽ ഒരു വർഷം 120 പൗണ്ട് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാത്തിനുമുപരി, അവർ വളരെ കർശനക്കാരല്ല. എന്റെ ഭാര്യയ്ക്ക് ഇലക്ട്രിക് നീലയുടെ ഒരു പ്രത്യേക ഷെയ്ഡ് ഇഷ്ടമാണ്. രാവിലെ നിങ്ങൾ അത്തരമൊരു വസ്ത്രം വീടിനുള്ളിൽ ധരിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ ഒരെണ്ണം വാങ്ങുന്നതിന് ചെലവേക്കേണ്ടതില്ല, കാരണം ഇപ്പോൾ ഫിലാഡൽഫിയയിൽ എന്റെ പ്രിയപ്പെട്ട മകൾ ആലീസിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്ന് ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് വളരെ അനുയോജ്യമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെയോ അവിടെയോ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെത്തന്നെ രസിപ്പിക്കുന്നതോ അത് നിങ്ങൾക്ക് ഒരു അസൗകര്യവും ഉണ്ടാക്കേണ്ടതില്ല. നിങ്ങളുടെ മുടിയുടെ കാര്യത്തിൽ ഇത് ഒരു ദയനീയമാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ചെറിയ അഭിമുഖത്തിനിടെ അതിന്റെ ഭംഗി പരാമർശിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വർദ്ധിച്ച ശമ്പളം നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കടമകൾ വളരെ നിസ്സാരമാണ്. ഇനി വരാൻ ശ്രമിക്കൂ, ഞാൻ വിഞ്ചസ്റ്ററിൽ നായ വണ്ടിയുമായി നിങ്ങളെ കാണും. നിങ്ങളുടെ ട്രെയിൻ എന്നെ അറിയിക്കൂ. വിശ്വസ്തതയോടെ, ജെഫ്രോ റാഗാസിൽ. മിസ്റ്റർ ഹോംസ്, എനിക്ക് ഇപ്പോൾ ലഭിച്ച കത്താണ് അത്. ഞാനത് സ്വീകരിക്കുമെന്ന് എന്റെ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നു. എന്നിരുന്നാലും അവസാന നടപടി സ്വീകരിക്കുന്നതിനു മുമ്പ് മുഴുവൻ കാര്യവും നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കണമെന്ന് ഞാൻ കരുതി. ശരി, മിസ് ഹണ്ടർ, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യത്തിന് പരിഹാരമാകും, ഹോംസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നെ നിരസിക്കാൻ ഉപദേശിക്കില്ല. എന്റെ ഒരു സഹോദരി അപേക്ഷിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന സാഹചര്യമല്ല ഇതെന്ന് ഞാൻ സമ്മതിക്കുന്നു. മിസ്റ്റർ ഹോംസ്, ഇതിന്റെയെല്ലാം അർത്ഥമെന്താണ്? ആഹ്, എനിക്ക് ഡാഡിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷേ നിങ്ങൾ തന്നെ എന്തെങ്കിലും അഭിപ്രായം രൂപപ്പെടുത്തിയിരിക്കാം. ശരി, എനിക്കൊരു സാധ്യമായ പരിഹാരമേയുള്ളൂ എന്ന് തോന്നുന്നു. മിസ്റ്റർ റു കാസിൽ വളരെ ദയയുള്ള, നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നി. അയാളുടെ ഭാര്യ ഒരു ഭ്രാന്തിയാണെന്ന് തോന്നുന്നില്ലേ? അവളെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭയന്ന് അയാൾ കാര്യം മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവളുടെ ഫാൻസികളെ എല്ലാ വിധത്തിലും പരിഹസിക്കുന്നുണ്ടായിരിക്കാം. അതൊരു സാധ്യമായ പരിഹാരമാണ്. വാസ്തവത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും സാധ്യതയുള്ളത്. പക്ഷേ എന്തായാലും ഒരു യുവതിക്ക് ഇത് ഒരു നല്ല വീടാണെന്ന് തോന്നുന്നില്ല. പക്ഷേ മിസ്റ്റർ ഹോംസ്, പണം? ശരി, അതെ, തീർച്ചയായും ശമ്പളം നല്ലതാണ്, വളരെ നല്ലത്. അതാണ് എന്നെ അസ്വസ്ഥനാക്കുന്നത്. 40 പൗണ്ടിന് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ കഴിയുമ്പോൾ അവർ എന്തിനാണ് നിങ്ങൾക്ക് പ്രതിവർഷം $120 നൽകുന്നത്? പിന്നിൽ എന്തെങ്കിലും ശക്തമായ കാരണമുണ്ടാകണം. സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുമെന്ന് ഞാൻ കരുതി. നിങ്ങൾ എന്റെ പിന്നിലാണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് കൂടുതൽ ശക്തി തോന്നും. ഓ, ആ വികാരം നിങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ടുപോകാം. നിങ്ങളുടെ ചെറിയ പ്രശ്നം കുറച്ചു മാസങ്ങളായി എനിക്ക് വന്ന ഏറ്റവും രസകരമായ ഒന്നായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ചില സവിശേഷതകളിൽ വ്യത്യസ്തമായ എന്തോ ഒന്നുണ്ട്. സംശയത്തിലോ അപകടത്തിലോ പെട്ടാൽ അപകടം. എന്ത് അപകടം നിങ്ങൾ മുൻകൂട്ടി കാണുന്നു? ഹോംസ് ഗൗരവമായി തലയാട്ടി. നമുക്ക് അത് നിർവചിക്കാൻ കഴിഞ്ഞാൽ അത് അപകടമാകില്ല, അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏത് സമയത്തും, പകലോ രാത്രിയോ, ഒരു ടെലിഗ്രാം എന്നെ നിങ്ങളുടെ സഹായത്തിനായി കൊണ്ടുവരും. അത് മതി. മുഖത്തുനിന്ന് എല്ലാ ഉത്കണ്ഠകളും അകറ്റി അവൾ കസേരയിൽ നിന്ന് വേഗത്തിൽ എഴുന്നേറ്റു. എന്റെ മനസ്സിൽ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഹാംഷെയറിലേക്ക് പോകും. ഞാൻ ഉടൻ തന്നെ മിസ്റ്റർ റാഗാസിലേക്ക് എഴുതാം. ഇന്ന് രാത്രി എന്റെ മോശം മുടി ത്യജിച്ച് നാളെ വിഞ്ചസ്റ്ററിലേക്ക് പോകും. ഹോംസിനോട് കുറച്ച് നന്ദിയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശുഭരാത്രി ആശംസിച്ചു. തിരക്കിട്ട് യാത്ര തിരിച്ചു. കുറഞ്ഞത് പടികളിറങ്ങുന്ന അവളുടെ വേഗത്തിലുള്ള ഉറച്ച ചുവടുവെപ്പ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ സ്വയം പരിപാലിക്കാൻ വളരെ കഴിവുള്ള ഒരു യുവതിയാണെന്ന് തോന്നുന്നു. അവൾ ചെയ്യേണ്ടതുപോലെ, ഹോംസ് ഗൗരവമായി പറഞ്ഞു. വളരെ ദിവസങ്ങൾ കടന്നുപോകുന്നതിനു മുമ്പ് അവളിൽ നിന്ന് നമുക്ക് ഒരു മറുപടിയും ലഭിച്ചില്ലെങ്കിൽ ഞാൻ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്റെ സുഹൃത്തിന്റെ പ്രവചനം പൂർത്തീകരിക്കാൻ അധിക നാളായില്ല. 2 ആഴ്ചക്കാലം എന്റെ ചിന്തകൾ അവളുടെ നേരെ തിരിയുന്നതും ഈ ഏകാന്ത സ്ത്രീ മനുഷ്യാനുഭവത്തിന്റെ വിചിത്രമായ ഏതു വശത്തേക്കാണ് വഴിതെറ്റിയതെന്ന് ചിന്തിക്കുന്നതും ഞാൻ കണ്ടു. അസാധാരണമായ ശമ്പളം, കൗതുകകരമായ സാഹചര്യങ്ങൾ, ലഘുവായ കടമകൾ എന്നിവയെല്ലാം അസാധാരണമായ ഒന്നിലേക്ക് വിരൽ ചൂണ്ടി, അത് ഒരു ഫാഷനാണോ അതോ ഒരു ഗൂഢാലോചനയാണോ, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു മനുഷ്യസ്നേഹിയാണോ അതോ ഒരു വില്ലനാണോ എന്ന് നിർണ്ണയിക്കാൻ എനിക്ക് കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഹോംസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അരമണിക്കൂറോളം നെയ്ത പുരികങ്ങളും അമൂർത്തമായ ഭാവവുമായി ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഞാനത് പറഞ്ഞപ്പോൾ കൈവീശി കാര്യം തൂത്തുവാരി. ഡാറ്റ, 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 അവൻ അക്ഷമയോടെ നിലവിളിച്ചു. കളിമണ്ണില്ലാതെ എനിക്ക് ഇഷ്ടികകൾ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നിട്ടും തന്റെ ഒരു സഹോദരിയും അത്തരമൊരു സാഹചര്യം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ എപ്പോഴും പിറുപിറുക്കുമായിരുന്നു. ഒരു രാത്രി വൈകിയാണ് ഞങ്ങൾക്ക് ടെലിഗ്രാം ലഭിച്ചത്. ഞാൻ തിരികെ പോകാൻ ആലോചിക്കുമ്പോൾ ഹോംസ് രാത്രി മുഴുവൻ ഗവേഷണം നടത്തിയിരുന്നു. രാത്രിയിൽ ഒരു മറുപടിയും ടെസ്റ്റ് ട്യൂബും നോക്കി ഞാൻ അവനെ കുനിഞ്ഞിരിക്കാൻ വിടുമായിരുന്നു. രാവിലെ പ്രഭാതഭക്ഷണത്തിന് ഇറങ്ങുമ്പോൾ അവൻ അതേ സ്ഥാനത്ത് തന്നെ കാണപ്പെട്ടു. അവൻ മഞ്ഞ കവർ തുറന്ന് സന്ദേശം നോക്കി. അത് എനിക്ക് നേരെ എറിഞ്ഞു. ബ്രാഡ്ഷായിലെ ട്രെയിനുകൾ നോക്കൂ എന്ന് പറഞ്ഞു. തന്റെ കെമിക്കൽ പഠനത്തിലേക്ക് തിരിഞ്ഞു. സമൻസ് ഹ്രസ്വവും അടിയന്തിരവുമായിരുന്നു. നാളെ ഉച്ചയ്ക്ക് വിഞ്ചസ്റ്ററിലെ ബ്ലാക്ക് സ്വാൻ ഹോട്ടലിൽ വരൂ, അതിൽ പറഞ്ഞു. വരൂ. എന്റെ ബുദ്ധിക്കനുസരിച്ചില്ല. വേട്ടക്കാരൻ, നീ എന്റെ കൂടെ വരുമോ? ഹോംസ് മുകളിലേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നോക്കൂ. 9 മണിക്ക് ഒരു ട്രെയിനുണ്ട്, എന്റെ ബ്രാഡ്ഷായിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു. അത് പകൽ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് വിഞ്ചസ്റ്ററിലെത്തും. അത് വളരെ നന്നായി ചെയ്യും. അസഡോണുകളെക്കുറിച്ചുള്ള എന്റെ വിശകലനം മാറ്റിവെക്കുന്നതാണ് നല്ലത്, കാരണം രാവിലെ നമുക്ക് ഏറ്റവും മികച്ചതായിരിക്കേണ്ടതായി വന്നേക്കാം. പിറ്റേന്ന് പകൽ 11 മണിയോടെ പഴയ ഇംഗ്ലീഷ് തലസ്ഥാനത്തേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. ഹോംസിനെ പ്രഭാത പത്രങ്ങളിൽ മുഴുവൻ കുഴിച്ചിട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ഹാംഷെയർ അതിർത്തി കടന്നതിനുശേഷം അദ്ദേഹം അവ താഴേക്ക് എറിഞ്ഞ് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. അതൊരു അനുയോജ്യമായ വസന്തകാല ദിനമായിരുന്നു. പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ചെറിയ വെളുത്ത മേഘങ്ങളുള്ള ഒരു ഇളം നീല ആകാശക്കഷണം. സൂര്യൻ വളരെ തിളക്കത്തോടെ പ്രകാശിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും വായുവിൽ ഒരു മനുഷ്യന്റെ ഊർജത്തിന് ഒരു ഉന്മേഷദായകമായ ഒരു നിശ്വാസമുണ്ടായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലെല്ലാം അലർഷോട്ടിന് ചുറ്റുമുള്ള ഉരുളൻ കുന്നുകൾ വരെ പുതിയ ഇലകളുടെ ഇളം പച്ചപ്പിൽ നിന്ന് ഫാംസ്റ്റേഡിംഗുകളുടെ ചെറിയ ചുവപ്പും ചാരനിറത്തിലുള്ള മേൽക്കൂരകൾ പുറത്തേക്ക് എത്തിനോക്കി. അവ പുതുമയുള്ളതും മനോഹരവുമല്ലേ? ഞാൻ കരഞ്ഞു. ബേക്കർ സ്ട്രീറ്റിലെ മൂടൽമഞ്ഞിൽ നിന്ന് പുതുമയുള്ള ഒരു മനുഷ്യന്റെ എല്ലാ ആവേശത്തോടെയും. പക്ഷേ ഹോംസ് ഗൗരവത്തോടെ തലയാട്ടി. നിനക്കറിയാമോ വാട്സൺ, എന്റേതുപോലുള്ള ഒരു വഴിത്തിരിവുള്ള മനസ്സിന്റെ ശാപങ്ങളിലൊന്നാണ് ഞാൻ എല്ലാം എന്റെ സ്വന്തം പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടു നോക്കേണ്ടത്. നിങ്ങൾ ഈ ചിതറിക്കിടക്കുന്ന വീടുകളെ നോക്കുമ്പോൾ അവയുടെ സൗന്ദര്യത്തിൽ നിങ്ങൾ മതിപ്പുളവാക്കുന്നു. ഞാൻ അവരെ നോക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരേയൊരു ചിന്ത അവരുടെ ഒറ്റപ്പെടലിനെക്കുറിച്ചും അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ശിക്ഷയില്ലായ്മയെക്കുറിച്ചുമുള്ള ഒരു തോന്നൽ മാത്രമാണ്. നല്ല സ്വർഗ്ഗങ്ങൾ, ഞാൻ നിലവിളിച്ചു, ഈ പ്രിയപ്പെട്ട പഴയ വീടുകളുമായി ആരാണ് കുറ്റകൃത്യത്തെ ബന്ധപ്പെടുത്തുക? അവ എപ്പോഴും എന്നെ ഒരു പ്രത്യേക ഭീതിയിൽ നിറയ്ക്കുന്നു. എന്റെ അനുഭവത്തിൽ വാട്സൺ സ്ഥാപിച്ചത് ലണ്ടനിലെ ഏറ്റവും താഴ്ന്നതും നീചവുമായ ഇടവഴികൾ പുഞ്ചിരിക്കുന്ന മനോഹരമായ ഗ്രാമപ്രദേശങ്ങളെക്കാൾ ഭയാനകമായ പാപത്തിന്റെ രേഖ അവതരിപ്പിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു, പക്ഷേ കാരണം വളരെ വ്യക്തമാണ്. പൊതുജനാഭിപ്രായത്തിന്റെ സമ്മർദ്ദം നിയമത്തിന് ചെയ്യാൻ കഴിയാത്തത് പട്ടണത്തിൽ ചെയ്യാൻ കഴിയും. പീഡിപ്പിക്കപ്പെട്ട ഒരു കുട്ടിയുടെ നിലവിളിയോ മദ്യപന്റെ അടിയുടെ ശബ്ദമോ അയൽക്കാർക്കിടയിൽ സഹതാപവും രോഷവും ഉളവാക്കാത്തതത്ര മോശമായ ഒരു പാതയില്ല. നീതിന്യായ സംവിധാനങ്ങളെല്ലാം വളരെ അടുത്തായതിനാൽ ഒരു പരാതി വാക്കിൽ പോലും അത് മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയില്ല. കുറ്റകൃത്യത്തിനും കേസിനുമിടയിൽ ഒരു പടി മാത്രമേയുള്ളൂ. എന്നാൽ സ്വന്തം വയലുകളിലെ ഈ ഒറ്റപ്പെട്ട വീടുകൾ നോക്കൂ. ഭൂരിഭാഗവും നിയമത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്ത ദരിദ്രരും അജ്ഞരുമായ ആളുകളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നരകതുല്യമായ ക്രൂരതയുടെ പ്രവൃത്തികളെക്കുറിച്ചും അത്തരം സ്ഥലങ്ങളിൽ വർഷം തോറും തുടരുന്ന മറഞ്ഞിരിക്കുന്ന ദുഷ്ടതയെക്കുറിച്ചും ചിന്തിക്കുക. അതിലും ബുദ്ധിമാനായ ആരുമില്ല. സഹായത്തിനായി നമ്മോട് അപേക്ഷിക്കുന്ന ഈ സ്ത്രീ വിഞ്ചസ്റ്ററിൽ താമസിക്കാൻ പോയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അവളെക്കുറിച്ച് ഒരു ഭയവും തോന്നുമായിരുന്നില്ല. 5 മൈൽ അകലെയുള്ള രാജ്യമാണ് അപകടമുണ്ടാക്കുന്നത്. എന്നിരുന്നാലും അവൾക്ക് വ്യക്തിപരമായി ഭീഷണിയില്ലെന്ന് വ്യക്തമാണ്. ഇല്ല, അവൾക്ക് ഞങ്ങളെ കാണാൻ വിഞ്ചസ്റ്ററിൽ വരാൻ കഴിയുമെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാം. തീർച്ചയായും അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എന്താണ് കാര്യം? നിങ്ങൾക്ക് ഒരു വിശദീകരണവും നിർദ്ദേശിക്കാൻ കഴിയുമോ? നമുക്കറിയാവുന്നിടത്തോളം വസ്തുതകൾ ഉൾക്കൊള്ളുന്ന 7 പ്രത്യേക വിശദീകരണങ്ങൾ ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇവയിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് കാത്തിരിക്കുന്നതായി കണ്ടെത്തുന്ന പുതിയ വിവരങ്ങളാൽ മാത്രമേ നിർണ്ണയിക്കാൻ കഴിയൂ. ശരി, കത്തീഡ്രലിന്റെ ഗോപുരം അവിടെയുണ്ട്. മിസ് ഹണ്ടറിന് പറയാനുള്ളത് നമുക്ക് ഉടൻ തന്നെ മനസ്സിലാകും. സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ഹൈ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത സത്രമാണ് ബ്ലാക്ക് സ്വാൻ. അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്ന യുവതിയെ ഞങ്ങൾ കണ്ടെത്തി. അവൾ ഒരു ഇരിപ്പിടം ഒരുക്കിയിരുന്നു. മേശപ്പുറത്ത് ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഞങ്ങൾക്കായി കാത്തിരുന്നു. ഡബിൾ കോട്ട്, നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അവൾ ആത്മാർത്ഥമായി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വളരെ ദയാലുവാണ്, പക്ഷേ ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഉപദേശം എനിക്ക് വളരെ വിലമതിക്കാനാവാത്തതായിരിക്കും. പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളോട് പറയൂ. ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ വേഗം വരണം, കാരണം മിസ്റ്റർ റെക്കാസിൽ 3 മണിക്ക് മുമ്പ് തിരിച്ചെത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ പട്ടണത്തിലേക്ക് വരാൻ എനിക്ക് അനുമതി ലഭിച്ചു, പക്ഷേ എന്തിനുവേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എല്ലാം അതിന്റെ ക്രമത്തിലായിരിക്കട്ടെ. ഹോംസ് തന്റെ നീണ്ട നേർത്ത കാലുകൾ തീയിലേക്ക് നീട്ടി കേൾക്കാൻ സ്വയം സംയമനം പാലിച്ചു. ഒന്നാമതായി, മിസ്റ്റർ ആൻഡ് മിസ്സിസ് റെക്കാസിലിൽ നിന്ന് യഥാർത്ഥമായ ഒരു മോശം പെരുമാറ്റവുമില്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയെന്ന് പറയാം. അവർക്ക് അങ്ങനെ പറയുന്നത് ന്യായമാണ്. പക്ഷേ എനിക്ക് അവരെ മനസ്സിലാകുന്നില്ല. എന്റെ മനസ്സിൽ അവരെക്കുറിച്ച് എനിക്ക് എളുപ്പമല്ല. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത്? അവരുടെ പെരുമാറ്റത്തിനുള്ള കാരണങ്ങൾ. പക്ഷേ എല്ലാം സംഭവിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ താഴെയെത്തിയപ്പോൾ മിസ്റ്റർ റൂഗാസിൽ എന്നെ ഇവിടെ കണ്ടുമുട്ടി തന്റെ നായവണ്ടിയിൽ കോപ്പർ ബീച്ചുകളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞതുപോലെ അത് മനോഹരമായി സ്ഥിതി ചെയ്യുന്നു. പക്ഷേ അത് അതിൽ തന്നെ മനോഹരമല്ല, കാരണം ഇത് വീടിന്റെ ഒരു വലിയ ചതുരാകൃതിയിലുള്ള ബ്ലോക്കാണ്. വെള്ളപൂശിയതാണ്, പക്ഷേ എല്ലാം കറപിടിച്ചതും ഈർപ്പവും മോശം കാലാവസ്ഥയും കൊണ്ട് നിറഞ്ഞതുമാണ്. ചുറ്റും മൈതാനങ്ങളുണ്ട്. മൂന്ന് വശങ്ങളിലും മരമുണ്ട്. നാലാമത്തേത് സദാംപ്ടൺ ഹൈ റോഡിലേക്ക് ചരിഞ്ഞ ഒരു വയലാണ്. അത് മുൻവാതിലിൽ നിന്ന് ഏകദേശം 100 യാർഡ് പിന്നിലേക്ക് വളഞ്ഞിരിക്കുന്നു. മുന്നിലുള്ള ഈ നിലം വീടിന്റേതാണ്. പക്ഷേ ചുറ്റുമുള്ള കാടുകൾ ലോർഡ് സദർട്ടന്റെ സംരക്ഷണ കേന്ദ്രങ്ങളുടെ ഭാഗമാണ്. ഹാൾവാതിലിന് തൊട്ടുമുമ്പിലുള്ള ഒരു കൂട്ടം ചെമ്പ് ബീച്ചുകളാണ് ആ സ്ഥലത്തിന് അതിന്റെ പേര് നൽകിയത്. എന്റെ തൊഴിലുടമ എന്നെ വാഹനത്തിൽ കൊണ്ടുപോയി. അദ്ദേഹം എപ്പോഴും സൗഹാർദ്ദപരനായിരുന്നു. ആ വൈകുന്നേരം അദ്ദേഹം ഭാര്യയെയും കുട്ടിയെയും പരിചയപ്പെടുത്തി. മിസ്റ്റർ ഹോംസ്, ബേക്കർ സ്ട്രീറ്റിലെ നിങ്ങളുടെ മുറികളിൽ ഞങ്ങൾക്ക് തോന്നിയ ഊഹത്തിൽ ഒരു സത്യവുമില്ല. മിസ്സിസ് റെക്കാസിൽ ഭ്രാന്തനല്ല. അവർ നിശബ്ദയും വിളറിയ മുഖവുമുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ കണ്ടെത്തി. ഭർത്താവിനേക്കാൾ വളരെ പ്രായം കുറവാണ്. 30 വയസ്സിൽ കൂടരുത്. പക്ഷേ അദ്ദേഹത്തിന് 45 വയസ്സ് കുറവായിരിക്കില്ല. അവരുടെ സംഭാഷണത്തിൽ നിന്ന് അവർ വിവാഹിതരായിട്ട് ഏകദേശം 7 വർഷമായെന്നും അദ്ദേഹം ഒരു വിധവയാണെന്ന്, ആദ്യ ഭാര്യയിലെ അദ്ദേഹത്തിന്റെ ഏക കുട്ടി ഫിലാഡൽഫിയയിലേക്ക് പോയ മകളാണെന്നും ഞാൻ മനസ്സിലാക്കി. മിസ്റ്റർ റാക്കാസിൽ സ്വകാര്യമായി എന്നോട് പറഞ്ഞു അവർ അവരെ ഉപേക്ഷിച്ചുപോയതിന്റെ കാരണം അവർക്ക് രണ്ടാനമ്മയോട് അകാരണമായ വെറുപ്പുണ്ടായിരുന്നു എന്നതാണ്. മകൾക്ക് 20 വയസ്സിൽ താഴെയാകാൻ പാടില്ലാത്തതിനാൽ അവളുടെ പിതാവിന്റെ ഇളയ ഭാര്യയോട് അവളുടെ സ്ഥാനം അസ്വസ്ഥതയുണ്ടാക്കിയിരിക്കണമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. മിസ്സിസ് റെക്കാസിൽ മനസ്സിൽ മാത്രമല്ല സ്വഭാവത്തിലും നിറമില്ലാത്തതായി എനിക്ക് തോന്നി. അവർ എന്നെ അനുകൂലമായോ തിരിച്ചും ആകർഷിച്ചില്ല. അവൾ ഒരു അപരിചിതയായിരുന്നു. ഭർത്താവിനോടും കൊച്ചുമകനോടും അവൾ അതിയായ അർപ്പണബോധമുള്ളവളാണെന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയും. അവളുടെ ഇളം ചാരനിറത്തിലുള്ള കണ്ണുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരന്തരം അലഞ്ഞു നടന്നു. എല്ലാ ചെറിയ ആവശ്യങ്ങളും ശ്രദ്ധിക്കുകയും സാധ്യമെങ്കിൽ അത് തടയുകയും ചെയ്തു. അവൻ അവളോട് ദയാലുവായിരുന്നു. മൊത്തത്തിൽ അവർ സന്തുഷ്ടരായ ദമ്പതികളാണെന്ന് തോന്നി. എന്നിട്ടും അവൾക്ക് എന്തോ രഹസ്യ ദുഃഖമുണ്ടായിരുന്നു ഈ സ്ത്രീ. അവൾ പലപ്പോഴും ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകി മുഖത്ത് ഏറ്റവും സങ്കടകരമായ ഭാവത്തോടെ. ഒന്നിലധികം തവണ ഞാൻ അവളെ കണ്ണീരോടെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ മനസ്സിനെ ഭാരപ്പെടുത്തിയത് അവളുടെ കുട്ടിയുടെ സ്വഭാവമാണെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും വൃത്തികെട്ടതും ദുഷ്ടസ്വഭാവമുള്ളതുമായ ഒരു ചെറിയ ജീവിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അവൻ പ്രായത്തിന് ചെറുതാണ്, വളരെ വലിയ തലയുണ്ട്. അവന്റെ ജീവിതം മുഴുവൻ ക്രൂരമായ അഭിനിവേശത്തിനും വിഷാദത്തിന്റെ ഇരുണ്ട ഇടവേളകൾക്കുമിടയിൽ ചെലവഴിക്കുന്നതായി തോന്നുന്നു. തന്നെക്കാൾ ദുർബലമായ ഏതൊരു സൃഷ്ടിക്കും വേദന നൽകുന്നത് അവന്റെ ഒരു വിനോദ ആശയമാണെന്ന് തോന്നുന്നു. എലികളെയും ചെറിയ പക്ഷികളെയും പ്രാണികളെയും പിടികൂടാൻ ആസൂത്രണം ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ കഴിവ് കാണിക്കുന്നു. പക്ഷേ മിസ്റ്റർ ഹോംസ് എന്ന ആ ജീവിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ കഥയുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമൊന്നുമില്ല. എല്ലാ വിശദാംശങ്ങളിലും എനിക്ക് സന്തോഷമുണ്ട്. എന്റെ സുഹൃത്ത് പറഞ്ഞു അവ നിങ്ങൾക്ക് പ്രസക്തമാണെന്ന് തോന്നിയാലും ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒന്നും ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും. വീട്ടിലെ ഒരു അസുഖകരമായ കാര്യം എന്നെ പെട്ടെന്ന് ബാധിച്ചത് വേലക്കാരുടെ രൂപവും പെരുമാറ്റവുമായിരുന്നു. രണ്ടുപേർ മാത്രമേയുള്ളൂ, ഒരു പുരുഷനും ഭാര്യയും. ടോളർ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. നരച്ച മുടിയും മീശയും മദ്യത്തിന്റെ സ്ഥിരമായ ഗന്ധവുമുള്ള ഒരു പരുക്കൻ, മര്യാദയില്ലാത്ത മനുഷ്യനാണ്. ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നതിനു ശേഷം 2 തവണ അദ്ദേഹം വളരെ മദ്യപിച്ചിരുന്നു. എന്നിട്ടും മിസ്റ്റർ റൂഗാസിൽ അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഉയരവും ശക്തിയുമായ ഒരു സ്ത്രീയാണ്. പുളിച്ച മുഖമുള്ള മിസ്സിസ് റൂഗാസിലിനെ പോലെ നിശബ്ദയായ, വളരെ കുറച്ച് സൗഹാർദ്ദപരമാണ്. അവർ ഏറ്റവും അസുഖകരമായ ദമ്പതികളാണ്. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ എന്റെ മിക്ക സമയവും നഴ്സറിയിലും എന്റെ സ്വന്തം മുറിയിലുമാണ് ചെലവഴിക്കുന്നത്. അവ കെട്ടിടത്തിന്റെ ഒരു മൂലയിൽ പരസ്പരം അടുത്താണ്. കോപ്പർ ബീച്ചുകളിൽ എത്തിയതിനു ശേഷമുള്ള 2 ദിവസത്തേക്ക് എന്റെ ജീവിതം വളരെ നിശബ്ദമായിരുന്നു. 3ാമത്തെ ദിവസം മിസ്സിസ് റൂഗാസിൽ പ്രഭാതഭക്ഷണത്തിന് തൊട്ടുപിന്നാലെ ഇറങ്ങിവന്ന് ഭർത്താവിനോട് എന്തോ മന്ത്രിച്ചു. ഓ അതെ, മിസ് ഹണ്ടർ, നിങ്ങളുടെ മുടി മുറിക്കാൻ ഞങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയതിന് ഞങ്ങൾ നിങ്ങളോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ രൂപഭാവത്തിൽ നിന്ന് ഒരു ചെറിയ കണിക പോലും അത് കുറച്ചിട്ടില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഇലക്ട്രിക് നീല വസ്ത്രം എങ്ങനെ നിങ്ങളുടേതായി മാറുമെന്ന് ഇപ്പോൾ നമുക്ക് കാണാം. നിങ്ങളുടെ മുറിയിലെ കട്ടിലിൽ നിങ്ങൾ അത് വിരിച്ചിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ അത് ധരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കണം. എനിക്കുവേണ്ടി കാത്തിരുന്ന വസ്ത്രം നീലയുടെ ഒരു പ്രത്യേക ഷേഡായിരുന്നു. അത് മികച്ച മെറ്റീരിയലായിരുന്നു, ഒരുതരം ബീജ് നിറമായിരുന്നു, പക്ഷേ അതിൽ മുമ്പ് ധരിച്ചതിന്റെ വ്യക്തമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് അതിനായി അളന്നിരുന്നെങ്കിൽ അത് ഇതിലും മികച്ചതായിരിക്കില്ല. മിസ്റ്ററും മിസ്സിസ് റെക്കാസിൽ രണ്ടുപേരും അതിന്റെ രൂപത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അതിന്റെ തീവ്രതയിൽ അത് അതിശയോക്തി കലർന്നതായി തോന്നി. വീടിന്റെ മുൻവശത്ത് മുഴുവൻ നീണ്ട മൂന്ന് ജനാലകളുള്ള ഒരു വലിയ മുറിയായ ഡ്രോയിംഗ് റൂമിൽ അവർ എന്നെ കാത്തിരിക്കുകയായിരുന്നു. തറയിലേക്ക് നീളുന്ന മൂന്ന് നീണ്ട ജനാലകൾ. മധ്യഭാഗത്തെ ജനാലയ്ക്ക് സമീപം ഒരു കസേര വെച്ചിരുന്നു, അതിന്റെ പുറം അതിലേക്ക് തിരിച്ചിരുന്നു. ഇതിൽ എന്നോടിരിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് മുറിയുടെ മറുവശത്ത് മുകളിലേക്കും താഴേക്കും നടന്ന് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രസകരമായ കഥകളുടെ ഒരു പരമ്പര പറയാൻ തുടങ്ങി. അദ്ദേഹം എത്ര തമാശക്കാരനാണെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ ക്ഷീണിതനാകുന്നതുവരെ ചിരിച്ചു. എന്നിരുന്നാലും നർമ്മബോധമില്ലാത്ത, ഒരിക്കലും പുഞ്ചിരിച്ചിട്ടില്ലാത്ത, മടിയിൽ കൈകൾ വെച്ചുകൊണ്ട് മുഖത്ത് സങ്കടകരവും ഉത്കണ്ഠാകുലവുമായ ഒരു ഭാവത്തോടെ ഇരുന്ന മിസ്സിസ് റൂക്കാസിൽ പെട്ടെന്ന് പറഞ്ഞു, ഏകദേശം ഒരു മണിക്കൂറിനു ശേഷം ദിവസത്തിലെ കടമകൾ ആരംഭിക്കാനുള്ള സമയമായി എന്നും എനിക്ക് വസ്ത്രം മാറ്റി നഴ്സറിയിലെ ലിറ്റിൽ എഡ്വേർഡിന്റെ അടുത്തേക്ക് പോകാമെന്നും മിസ്റ്റർ റെക്കാസിൽ പെട്ടെന്ന് പറഞ്ഞു. രണ്ട് ദിവസത്തിനു ശേഷം ഇതേ പ്രകടനം കൃത്യമായി സമാനമായ സാഹചര്യങ്ങളിലാണ് നടന്നത്. വീണ്ടും ഞാൻ വസ്ത്രം മാറ്റി, വീണ്ടും ജനാലയിലിരുന്നു. എന്റെ തൊഴിലുടമയുടെ കൈവശമുള്ളതും അദ്ദേഹം പറഞ്ഞതുമായ രസകരമായ കഥകളിൽ ഞാൻ വളരെ ഹൃദ്യമായി ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം എനിക്ക് ഒരു മഞ്ഞനിറമുള്ള നോവൽ തന്നു. എന്റെ സ്വന്തം നിഴൽ പേജിൽ വീഴാതിരിക്കാൻ എന്റെ കസേര അല്പം വശത്തേക്ക് നീക്കി ഉറക്കെ വായിക്കാൻ അദ്ദേഹം എന്നോട് അപേക്ഷിച്ചു. അദ്ധ്യായത്തിന്റെ ഹൃദയത്തിൽ തുടങ്ങി ഏകദേശം 10 മിനിറ്റ് ഞാൻ വായിച്ചു. പിന്നീട് പെട്ടെന്ന് ഒരു വാക്യത്തിന്റെ മധ്യത്തിൽ എന്റെ വസ്ത്രം മാറ്റാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. മിസ്റ്റർ ഹോംസ്, ഈ അസാധാരണ പ്രകടനത്തിന്റെ അർത്ഥമെന്തായിരിക്കുമെന്ന് എനിക്ക് എത്രമാത്രം ജിജ്ഞാസയുണ്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ സങ്കൽപ്പിക്കാൻ കഴിയും. ജനാലയിൽ നിന്ന് മുഖം തിരിക്കുന്നതിൽ അവർ എപ്പോഴും വളരെ ശ്രദ്ധാലുവായിരുന്നു. അതിനാൽ എന്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനുള്ള ആഗ്രഹത്താൽ ഞാൻ മുഴുകി. ആദ്യം അത് അസാധ്യമാണെന്ന് തോന്നി, പക്ഷേ താമസിയാതെ ഞാൻ ഒരു മാർഗം കണ്ടുപിടിച്ചു. എന്റെ കൈ കണ്ണാടി തകർന്നു, അതിനാൽ സന്തോഷകരമായ ഒരു ചിന്ത എന്നെ പിടികൂടി. ഞാൻ എന്റെ തൂവാലയിൽ ഒരു ഗ്ലാസ് മറച്ചു. അടുത്ത തവണ എന്റെ ചിരിയുടെ ഇടയിൽ ഞാൻ എന്റെ തൂവാല എന്റെ കണ്ണുകളിലേക്ക് ഉയർത്തി അല്പം നിയന്ത്രണം ചെലുത്തി. എന്റെ പിന്നിലുള്ളതെല്ലാം കാണാൻ കഴിഞ്ഞു. ഞാൻ നിരാശനാണെന്ന് ഞാൻ സമ്മതിച്ചു. ഒന്നുമില്ലായിരുന്നു. കുറഞ്ഞത് അതായിരുന്നു എന്റെ ആദ്യ മതിപ്പ്. എന്നിരുന്നാലും രണ്ടാമത്തെ നോട്ടത്തിൽ സദാംപ്ടൺ റോഡിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചാരനിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച ഒരു ചെറിയ താടിക്കാരൻ അവൻ എന്റെ ദിശയിലേക്ക് നോക്കുന്നതായി തോന്നി. റോഡ് ഒരു പ്രധാന ഹൈവേയാണ്, അവിടെ സാധാരണയായി ആളുകളുണ്ട്. എന്നിരുന്നാലും ആ മനുഷ്യൻ ഞങ്ങളുടെ വയലിന്റെ അതിർത്തിയിലുള്ള റെയിലിംഗുകളിൽ ചാരി നിൽക്കുകയായിരുന്നു, ആത്മാർത്ഥമായി നോക്കുകയായിരുന്നു. ഞാൻ എന്റെ തൂവാല താഴ്ത്തി മിസ്സിസ് റാസിലിനെ നോക്കി. അവളുടെ കണ്ണുകൾ ഏറ്റവും തിരിയുന്ന നോട്ടത്തോടെ എന്നെ നോക്കി. അവൾ ഒന്നും പറഞ്ഞില്ല, പക്ഷേ എന്റെ കയ്യിൽ ഒരു കണ്ണാടി ഉണ്ടെന്നും എന്റെ പിന്നിലുള്ളത് അവൾ കണ്ടിട്ടുണ്ടെന്നും അവൾ ഭാവിച്ചുവെന്ന് എനിക്ക് ബോധ്യമായി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. ജെഫ്രോ, അവൾ പറഞ്ഞു, മിസ് ഹണ്ടറിനെ തുറിച്ചു നോക്കുന്ന ഒരു നിസ്സാരനായ മനുഷ്യൻ റോഡിലുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് ഇല്ല മിസ് ഹണ്ടർ? അവൻ ചോദിച്ചു. ഇല്ല, ഈ ഭാഗങ്ങളിൽ ആരെയും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, എത്ര നിസ്സംഗനാണ്! ദയവായി തിരിഞ്ഞു നിന്ന് അവനോട് പോകാൻ ആംഗ്യം കാണിക്കുക. തീർച്ചയായും ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ല ഇല്ല, അവൻ എപ്പോഴും ഇവിടെ അലഞ്ഞുതിരിയണം. ദയവായി തിരിഞ്ഞു നിന്ന് അവനെ അങ്ങനെ ആംഗ്യം കാണിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. അതേ നിമിഷം തന്നെ മിസ്സിസ് റാസ്റ്റൽ അന്തനെ താഴെയിറക്കി. അത് ഒരു ആഴ്ച മുമ്പായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ജനാലയിലിരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല, റോഡിൽ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. തുടരാൻ പ്രാർത്ഥിക്കുന്നു, ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ വിവരണം ഏറ്റവും രസകരമായ ഒന്നായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് അത് വളരെ വിച്ഛേദിക്കപ്പെട്ടതായി തോന്നും. ഞാൻ ഭയപ്പെടുന്നു, ഞാൻ സംസാരിക്കുന്ന ആദ്യത്തെ വ്യത്യസ്ത സംഭവങ്ങൾക്കിടയിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാകില്ല. ഞാൻ കോപ്പർ ബീച്ചുകളിലെത്തിയ ആദ്യ ദിവസം തന്നെ മിസ്റ്റർ റാക്കസിൽ എന്നെ അടുക്കളവാതിലിനടുത്തുള്ള ഒരു ചെറിയ ഔട്ട്ഹൌസിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അതിനടുത്തെത്തിയപ്പോൾ ഒരു ചങ്ങലയുടെ മൂർച്ചയുള്ള മുഴക്കവും ഒരു വലിയ മൃഗം നീങ്ങുന്നതിന്റെ ശബ്ദവും ഞാൻ കേട്ടു. ഇവിടെ നോക്കൂ, മിസ്റ്റർ റക്കാസിൽ പറഞ്ഞു. രണ്ട് പലകകൾക്കിടയിലുള്ള ഒരു വിള്ളൽ എനിക്ക് കാണിച്ചുതന്നു. അവൻ ഒരു സുന്ദരിയല്ലേ? ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ തിളങ്ങുന്ന രണ്ട് കണ്ണുകളും ഇരുട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവ്യക്ത രൂപവും എനിക്ക് മനസ്സിലായി. പേടിക്കേണ്ട, എന്റെ മുതലാളി ഞാൻ നൽകിയ തുടക്കത്തെക്കുറിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് എന്റെ മാസ്റ്റിഫ് കാർളോ മാത്രമാണ്. ഞാൻ അവനെ എന്റേതെന്ന് വിളിക്കുന്നു. പക്ഷേ ശരിക്കും വൃദ്ധനായ ടോളർ, എന്റെ വരൻ, അവനെക്കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു മനുഷ്യൻ. ഞങ്ങൾ അവന് ഒരു ദിവസം ഒരിക്കൽ ഭക്ഷണം കൊടുക്കുന്നു, അപ്പോൾ അധികം കൊടുക്കുന്നില്ല. അതിനാൽ അവൻ എപ്പോഴും കടുകുപോലെ തീക്ഷ്ണയുള്ളവനാണ്. ടോളർ എല്ലാ രാത്രിയും അവനെ അഴിച്ചുവിടുന്നു. അവൻ തന്റെ പല്ലുകൾ വയ്ക്കുന്ന അതിക്രമകാരിയെ ദൈവം സഹായിക്കുന്നു. ദൈവത്തിനു വേണ്ടി രാത്രിയിൽ ഒരു കാരണവശാലും ഉമ്മരപ്പടി കടക്കരുത്, കാരണം അത് നിങ്ങളുടെ ജീവൻ വിലമതിക്കുന്നതുപോലെയാണ്. മുന്നറിയിപ്പ് വെറുതെയായിരുന്നില്ല, കാരണം രണ്ട് രാത്രികൾക്ക് ശേഷം പുലർച്ചെ രാത്രി 2 മണിയോടെ ഞാൻ എന്റെ കിടപ്പുമുറിയിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കാനിടയായി. അതൊരു മനോഹരമായ ചന്ദ്രപ്രകാശമുള്ള രാത്രിയായിരുന്നു. വീടിന്റെ മുന്നിലുള്ള പുൽത്തകിടി വെള്ളിപൂശിയതും പകൽ പോലെ പ്രകാശമുള്ളതുമായിരുന്നു. ആ ശാന്തമായ സൗന്ദര്യത്തിൽ പൊതിഞ്ഞു നിൽക്കുമ്പോഴാണ് ചെമ്പുതീരങ്ങളുടെ നിഴലിൽ എന്തോ നീങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അത് ചന്ദ്രപ്രകാശത്തിലേക്ക് ഉയർന്നുവന്നപ്പോൾ അത് എന്താണെന്ന് ഞാൻ കണ്ടു. തൂങ്ങിക്കിടക്കുന്ന താടിയെല്ലും കറുത്ത മൂക്കും പുറത്തേക്ക് തള്ളിനിൽക്കുന്ന വലിയ അസ്ഥികളുമുള്ള ഒരു കാളക്കുട്ടിയോളം വലിപ്പമുള്ള ഒരു ഭീമാകാരമായ നായയായിരുന്നു അത്. അത് പതുക്കെ പുൽത്തകിടിയിലൂടെ നടന്നു മറുവശത്തെ നിഴലിലേക്ക് അപ്രത്യക്ഷമായി. ആ ഭയാനകമായ നിശബ്ദ കാവൽക്കാരൻ എന്റെ ഹൃദയത്തിൽ ഒരു കുളിറയച്ചു. അത് ഒരു കള്ളനും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ വളരെ വിചിത്രമായ ഒരു അനുഭവമുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ലണ്ടനിൽ വെച്ച് എന്റെ മുടി മുറിച്ചു മാറ്റി എന്റെ തുമ്പിക്കൈയുടെ അടിയിൽ ഒരു വലിയ ചുരുളിൽ വെച്ചിരുന്നു. ഒരു വൈകുന്നേരം കുട്ടി കിടക്കയിൽ കിടന്നതിനുശേഷം എന്റെ മുറിയിലെ ഫർണിച്ചറുകൾ പരിശോധിച്ചും എന്റെ സ്വന്തം ചെറിയ കാര്യങ്ങൾ പുനഃക്രമീകരിച്ചും ഞാൻ എന്നെ തന്നെ രസിപ്പിക്കാൻ തുടങ്ങി. മുറിയിൽ ഒരു പഴയ ഡ്രോയറുകളുടെ പെട്ടി ഉണ്ടായിരുന്നു. മുകളിലുള്ള രണ്ട് ശൂന്യവും തുറന്നതുമാണ്, താഴത്തെ ഒന്ന് പൂട്ടിയിരുന്നത്. ആദ്യം രണ്ടെണ്ണം എന്റെ ലിനൻ കൊണ്ട് നിറച്ചിരുന്നു. ഇനിയും ധാരാളം പാക്ക് ചെയ്യാനുണ്ടായിരുന്നതിനാൽ മൂന്നാമത്തെ ഡ്രോയർ ഉപയോഗിക്കാത്തതിൽ എനിക്ക് സ്വാഭാവികമായും ദേഷ്യം തോന്നി. അത് ഒരു അശ്രദ്ധ മൂലം ഉറപ്പിച്ചതായിരിക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്റെ താക്കോൽക്കൂട്ടം പുറത്തെടുത്ത് അത് തുറക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ താക്കോൽ പൂർണ്ണയോടെ ഘടിപ്പിച്ചു. ഞാൻ ഡ്രോയർ തുറന്നു. അതിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അത് എന്റെ മുടിയുടെ ചുരുളായിരുന്നു. ഞാൻ അത് എടുത്തു പരിശോധിച്ചു. അത് അതേ പ്രത്യേക നിറത്തിലും അതേ കനത്തിലുമായിരുന്നു. പക്ഷേ പിന്നീട് ആ വസ്തുവിന്റെ അസാധ്യത എന്നെ പിടികൂടി. എന്റെ മുടി എങ്ങനെ ഡ്രോയറിൽ പൂട്ടിയിരിക്കുമായിരുന്നു? വിറക്കുന്ന കൈകളാൽ ഞാൻ എന്റെ തുമ്പിക്കൈ അഴിച്ചുമാറ്റി ഉള്ളടക്കം പുറത്തെടുത്ത അടിയിൽ നിന്ന് എന്റെ സ്വന്തം മുടി വലിച്ചെടുത്തു. ഞാൻ രണ്ട് മുടികളും ഒരുമിച്ച് ചേർത്തു. അവ ഒരുപോലെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. അത് അസാധാരണമായിരുന്നില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ അതിന്റെ അർത്ഥം എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ വിചിത്രമായ മുടി ഡ്രോയറിലേക്ക് തിരികെ നൽകി. റൂട്ട് കോട്ടകളോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം അവർ പൂട്ടിയ ഒരു ഡ്രോയർ തുറന്ന് ഞാൻ എന്നെ തന്നെ തെറ്റിലേക്ക് തള്ളിവിട്ടതായി എനിക്ക് തോന്നി. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ സ്വാഭാവികമായും നിരീക്ഷിക്കുന്ന ആളാണ്. താമസിയാതെ എന്റെ തലയിൽ മുഴുവൻ വീടിന്റെയും നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ചിറകുണ്ടായിരുന്നു, അത് ഒട്ടും ജനവാസമില്ലാത്തതായി തോന്നി. ഉയരമുള്ളവരുടെ ക്വാർട്ടേഴ്സിലേക്ക് നയിക്കുന്ന വാതിലിന് അഭിമുഖമായുള്ള ഒരു വാതിൽ ഈ സ്യൂട്ടിലേക്ക് തുറന്നു, പക്ഷേ അത് എല്ലായ്പ്പോഴും പൂട്ടിയിരുന്നു. എന്നിരുന്നാലും ഒരു ദിവസം ഞാൻ പടിക്കെട്ട് കയറുമ്പോൾ മിസ്റ്റർ റക്കാസിൽ ഈ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ താക്കോലുകളും അദ്ദേഹത്തിന്റെ മുഖത്തെ ഒരു നോട്ടവും. അത് അദ്ദേഹത്തെ എനിക്ക് പരിചിതനായ വൃത്താകൃതിയിലുള്ള ഉല്ലാസവാനായ മനുഷ്യനിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കി. അദ്ദേഹത്തിന്റെ കവിളുകൾ ചുവന്നിരുന്നു, നെറ്റി മുഴുവൻ കോപത്താൽ ചുളിവുകൾ നിറഞ്ഞിരുന്നു, സിരകൾ വികാരഭരിതമായി അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ നിന്നു. അദ്ദേഹം വാതിൽ പൂട്ടി ഒരു വാക്കോ നോക്കലോ ഇല്ലാതെ എന്നെ കടന്നുപോയി. ഇത് എന്റെ ജിജ്ഞാസ ഉണർത്തി. അതിനാൽ എന്റെ ചുമതലക്കാരുമായി ഞാൻ ഗ്രൗണ്ടിൽ നടക്കാൻ പോയപ്പോൾ വീടിന്റെ ഈ ഭാഗത്തിന്റെ ജനാലകൾ കാണാൻ കഴിയുന്ന ഭാഗത്തേക്ക് ഞാൻ ചുറ്റിനടന്നു. അവയിൽ നാലെണ്ണം തുടർച്ചയായി ഉണ്ടായിരുന്നു. അവയിൽ മൂന്നെണ്ണം വൃത്തിഹീനമായിരുന്നു, നാലാമത്തേത് അടച്ചിരുന്നു. അവയെല്ലാം വിജനമായിരുന്നു. ഞാൻ മുകളിലേക്കും താഴേക്കും നടക്കുമ്പോൾ, ഇടയ്ക്കിടെ അവരെ നോക്കുമ്പോൾ, മിസ്റ്റർ റുക്കാസ്റ്റിൽ എന്റെ അടുത്തേക്ക് വന്നു. എപ്പോഴും സന്തോഷവാനും ഉല്ലാസഭരിതനുമായി. ആഹ്, അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട യുവതി, ഒരു വാക്കുപോലും പറയാതെ ഞാൻ നിങ്ങളെ കടന്നുപോയാൽ നിങ്ങൾ എന്നെ പരുഷമായി കരുതരുത്. ഞാൻ ബിസിനസ് കാര്യങ്ങളിൽ മുഴുകിയിരുന്നു. എനിക്ക് അസ്വസ്ഥതയില്ലെന്ന് ഞാൻ അദ്ദേഹത്തിന് ഉറപ്പു നൽകി. വഴിയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ധാരാളം മുറികളുണ്ടെന്ന് തോന്നുന്നു, അതിലൊന്നിൽ ഷട്ടറുകളുണ്ട്. ഫോട്ടോഗ്രാഫി എന്റെ ഹോബികളിലൊന്നാണ്, അദ്ദേഹം പറഞ്ഞു. ഞാൻ അവിടെ എന്റെ ഇരുണ്ട മുറി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര നിരീക്ഷകയായ ഒരു യുവതിയെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ആരാണത് വിശ്വസിക്കുക? ആരാണത് വിശ്വസിക്കുക? അവൻ തമാശയുടെ സ്വരത്തിൽ സംസാരിച്ചു. പക്ഷേ എന്നെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു തമാശയും ഉണ്ടായിരുന്നില്ല. സംശയവും അലോസരവും ഞാൻ വായിച്ചു, പക്ഷേ തമാശയല്ല. ശരി, മിസ്റ്റർ ഹോംസ്, ആ മുറികളുടെ കൂട്ടത്തിൽ എനിക്കറിയാൻ പാടില്ലാത്ത എന്തോ ഒന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായ നിമിഷം മുതൽ അവയെ മറികടക്കാൻ ഞാൻ തീക്ഷ്ണയോടെ കാത്തിരുന്നു. അത് വെറും ജിജ്ഞാസയല്ല, പക്ഷേ അതിൽ എനിക്കും പങ്കുണ്ട്. അത് കടമയുടെ ഒരു വികാരമായിരുന്നു, ഈ സ്ഥലത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്തെങ്കിലും ഗുണം ലഭിക്കുമെന്ന തോന്നൽ. അവർ സ്ത്രീകളുടെ സഹജാവബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരുപക്ഷെ ആ തോന്നൽ എനിക്ക് നൽകിയത് സ്ത്രീകളുടെ സഹജാവബോധമായിരിക്കാം. എന്തായാലും അത് അവിടെയായിരുന്നു. വിലക്കപ്പെട്ട വാതിൽ കടക്കാൻ എന്തെങ്കിലും അവസരം ലഭിക്കുമോ എന്ന് ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇന്നലെയാണ് അവസരം ലഭിച്ചത്. മിസ്റ്റർ റാഗാസിലിന്റെ അരികിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. ടോളറും ഭാര്യയും ഈ വിജനമായ മുറികളിൽ എന്തെങ്കിലും ചെയ്യാൻ കണ്ടെത്തുന്നു. ഒരിക്കൽ അവൻ ഒരു വലിയ കറുത്ത ലിനൻ ബാഗ് വാതിലിലൂടെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അടുത്തിടെ അദ്ദേഹം നന്നായി മദ്യപിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം വളരെ മദ്യപിച്ചിരുന്നു. ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ വാതിലിൽ താക്കോൽ ഉണ്ടായിരുന്നു. അവനത് അവിടെ വച്ചിട്ടാണ് പോയത് എന്നതിൽ എനിക്ക് സംശയമില്ല. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആർ കാസിൽ രണ്ടുപേരും താഴെ ഉണ്ടായിരുന്നു. കുട്ടിയും അവരോടൊപ്പമുണ്ടായിരുന്നു. അതിനാൽ എനിക്ക് ഒരു മികച്ച അവസരം ലഭിച്ചു. ഞാൻ പൂട്ടിലെ താക്കോൾ പതുക്കെ തിരിച്ച് വാതിൽ തുറന്ന് അതിലൂടെ കടന്നു. എന്റെ മുന്നിൽ പേപ്പറില്ലാത്തതും പരവതാനിയില്ലാത്തതുമായ ഒരു ചെറിയ വഴിയുണ്ടായിരുന്നു. അത് അറ്റത്ത് വലതു കോണിൽ തിരിഞ്ഞു. ഈ മൂലയ്ക്ക് ചുറ്റും ഒരു വരിയിൽ മൂന്ന് വാതിലുകളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേതും മൂന്നാമത്തേതും തുറന്നിരുന്നു. അവ ഓരോന്നും ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് നയിച്ചു. പൊടി നിറഞ്ഞതും സന്തോഷമില്ലാത്തതും ഒന്നിൽ രണ്ട് ജനാലകളും മറ്റൊന്നിൽ ഒന്ന് മണ്ണുകൊണ്ട് കട്ടിയുള്ളതും വൈകുന്നേരത്തെ വെളിച്ചം അവയിലൂടെ മങ്ങിയതായി മിന്നിമറഞ്ഞു. മധ്യഭാഗത്തെ വാതിൽ അടച്ചിരുന്നു. അതിന്റെ പുറത്ത് ഒരു ഇരുമ്പ് കിടക്കയുടെ വിശാലമായ കമ്പുകളിൽ ഒന്ന് ഉറപ്പിച്ചിരുന്നു. ഒരു അറ്റത്ത് ചുമരിലെ ഒരു വളയത്തിലേക്ക് പാഡ്ലോക്ക് ചെയ്തിരുന്നു. മറുവശത്ത് ദൃഢമായ ചരടുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. വാതിൽ തന്നെ പൂട്ടിയിരുന്നു. താക്കോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ബാരിക്കേഡ് വാതിൽ പുറത്തെ അടച്ചിട്ട ജനാലയുമായി വ്യക്തമായി പൊരുത്തപ്പെട്ടു. എന്നിട്ടും അതിനടിയിലെ മിന്നലിൽ നിന്ന് എനിക്ക് മുറിയിരുട്ടിലല്ലെന്ന് കാണാൻ കഴിഞ്ഞു. മുകളിൽ നിന്ന് വെളിച്ചം കടത്തിവിടുന്ന ഒരു സ്കൈലൈറ്റ് ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ഈ ദുഷ്ടവാതിലിലേക്ക് നോക്കി അത് എന്ത് രഹസ്യം മറക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇടനാഴിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുറിക്കുള്ളിലെ പടികളുടെ ശബ്ദം ഞാൻ കേട്ടു. വാതിലിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മങ്ങിയ വെളിച്ചത്തിന്റെ ചെറിയ വിടവിനെതിരെ ഒരു നിഴൽ മുന്നോട്ടും പിന്നോട്ടും കടന്നുപോകുന്നത് ഞാൻ കണ്ടു. മിസ്റ്റർ ഹോംസ്, ആ കാഴ്ച കണ്ട് ഒരു ഭ്രാന്തമായ, യുക്തിരഹിതമായ ഭയം എന്നിൽ ഉയർന്നു. എന്റെ അമിതമായ ഞരമ്പുകൾ പെട്ടെന്ന് എന്നെ തളർത്തി. ഞാൻ തിരിഞ്ഞുപോയിട്ടി. എന്റെ വസ്ത്രത്തിന്റെ പാവാടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ പിന്നിൽ ഒരു ഭയാനകമായ കൈയുള്ളതുപോലെ ഞാൻ ഓയിട്ടി. ഞാൻ ഇടനാഴിയിലൂടെ, വാതിലിലൂടെ, പുറത്ത് കാത്തുനിന്ന മിസ്റ്റർ റുക്കാസിലിന്റെ കൈകളിലേക്ക് ഓയിട്ടി. ഡബിൾ ക്വോട്ട്. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ അത് നിങ്ങളായിരുന്നു. വാതിൽ തുറന്നത് കണ്ടപ്പോൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. ഓ, എനിക്ക് വളരെ ഭയമായി. ഞാൻ ശ്വാസം മുട്ടി. എന്റെ പ്രിയപ്പെട്ട യുവതി, എന്റെ പ്രിയപ്പെട്ട യുവതി. അവന്റെ പെരുമാറ്റം എത്രമാത്രം ലാളനാത്മകവും ആശ്വാസകരവുമായിരുന്നുവെന്നും നിന്നെ ഭയപ്പെടുത്തിയത് എന്താണെന്നും നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, എന്റെ പ്രിയപ്പെട്ട യുവതി. പക്ഷേ അവന്റെ ശബ്ദം അല്പം കൗതുകകരമായിരുന്നു. അവനത് അമിതമാക്കി. ഞാൻ അവനെതിരെ വളരെ ജാഗ്രത പാലിച്ചു. ശൂന്യമായ ചിറകിലേക്ക് പോകാൻ ഞാൻ മണ്ടനായിരുന്നു. ഞാൻ മറുപടി പറഞ്ഞു, പക്ഷേ ഈ മങ്ങിയ വെളിച്ചത്തിൽ അത് വളരെ ഏകാന്തവും ഭയാനകവുമായിരുന്നു. ഞാൻ ഭയന്ന് വീണ്ടും പുറത്തേക്ക് ഓയിട്ടി. ഓ, അത് ഇപ്പോഴും അവിടെ വളരെ ഭയാനകമാണ്. അത്രമാത്രം അവൻ എന്നെ ഉറ്റുനോക്കി പറഞ്ഞു. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ചോദിച്ചു. ഞാൻ ഈ വാതിൽ പൂട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നു? എനിക്കറിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അവിടെ ഒരു കാര്യവുമില്ലാത്ത ആളുകളെ പുറത്തു നിർത്തുക എന്നതാണ് അത്. കണ്ടോ, അവൻ ഇപ്പോഴും ഏറ്റവും സൗമ്യമായ രീതിയിൽ പുഞ്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരി, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഉമ്മരപ്പടിക്ക് മുകളിലൂടെ കാൽവച്ചാൽ ഒരു നിമിഷം കൊണ്ട് പുഞ്ചിരി കോപത്തിന്റെ പുഞ്ചിരിയായി കഠിനമായി. അവൻ ഒരു ഭൂതത്തിന്റെ മുഖത്തോടെ എന്നെ നോക്കി, ഞാൻ നിങ്ങളെ മാസ്റ്റിഫിലേക്ക് എറിയും. എനിക്ക് വളരെ ഭയമായിരുന്നു. ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ മറികടന്ന് എന്റെ മുറിയിലേക്ക് ഓടിയെത്തിയിരിക്കണം. എന്റെ കട്ടിലിൽ കിടന്ന് ആകെ വിറച്ചു കിടക്കുന്നത് കാണുന്നതുവരെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ നിങ്ങളെക്കുറിച്ചോർത്തു, മിസ്റ്റർ ഹോംസ്. എന്തെങ്കിലും ഉപദേശം നൽകാതെ എനിക്ക് ഇനി അവിടെ താമസിക്കാൻ കഴിയില്ല. വീടിനെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും വേലക്കാരെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും എനിക്ക് ഭയമായിരുന്നു. അവരെല്ലാം എനിക്ക് ഭയങ്കരമായിരുന്നു. നിങ്ങളെ താഴെയിറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു. തീർച്ചയായും ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയേനെ. പക്ഷേ എന്റെ ജിജ്ഞാസ എന്റെ ഭയം പോലെ തന്നെ ശക്തമായിരുന്നു. എന്റെ മനസ്സ് പെട്ടെന്ന് ഉറപ്പിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു കയറയക്കും. ഞാൻ എന്റെ തൊപ്പിയും മേലങ്കിയും ധരിച്ച് വീട്ടിൽ നിന്ന് അരമൈൽ അകലെയുള്ള ഓഫീസിലേക്ക് പോയി. പിന്നീട് വളരെ ആശ്വാസം തോന്നി തിരിച്ചെത്തി. വാതിലിനടുത്തെത്തിയപ്പോൾ ഒരു ഭയാനകമായ സംശയം എന്റെ മനസ്സിൽ ഉദിച്ചു, നായ അഴിച്ചുമാറ്റപ്പെടുമോ എന്ന്. പക്ഷേ ആ വൈകുന്നേരം ടോളർ മത്തിപ്പിച്ച് വികാരശൂന്യമായ അവസ്ഥയിലേക്ക് പോയത് ഞാൻ ഓർത്തു. വീട്ടിലെ ഒരേയൊരു വ്യക്തി അയാൾ മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. ആ കാട്ടുമൃഗത്തിന്റെ സ്വാധീനമുള്ളതും അവനെ മോചിപ്പിക്കാൻ ധൈര്യപ്പെടുന്നതും അയാൾ മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെ കാണാനുള്ള സന്തോഷത്തിൽ ഞാൻ സുരക്ഷിതമായി അകത്തുകടന്ന് രാത്രി പകുതിയും ഉണർന്നിരുന്നു. ഇന്ന് രാവിലെ വിഞ്ചസ്റ്ററിലേക്ക് വരാൻ എനിക്ക് അവധി ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുലർച്ചെ 3 മണിക്ക് മുമ്പ് ഞാൻ തിരിച്ചെത്തണം. കാരണം മിസ്റ്റർ ആൻഡ് മിസ്സസ് റൂക്കാസിൽ ഒരു സന്ദർശനത്തിന് പോകുന്നു. വൈകുന്നേരം മുഴുവൻ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അതിനാൽ ഞാൻ കുട്ടിയെ നോക്കണം. ഇപ്പോൾ മിസ്റ്റർ ഹോംസ്, എന്റെ എല്ലാ സാഹസികതകളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥമെന്താണെന്നും എല്ലാറ്റിനുമുപരി ഞാൻ എന്തു ചെയ്യണമെന്നും നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ വളരെ സന്തോഷിക്കും. ഹോംസും ഞാനും ഈ അസാധാരണ കഥ കേട്ട് മയങ്ങിപ്പോയി. എന്റെ സുഹൃത്ത് ഇപ്പോൾ എഴുന്നേറ്റ് മുറിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൈകൾ പോക്കറ്റിലിട്ടു. മുഖത്ത് ഏറ്റവും ആഴത്തിലുള്ള ഗുരുത്വാകർഷണം പ്രകടമായി. ഡബിൾ ക്വോട്ട്: ടോളർ ഇപ്പോഴും മത്യപിച്ചിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചു. അതെ, അയാളുടെ ഭാര്യ മിസ്സിസ് റെഗാസിലിനോട് അയാളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അത് ശരിയാണ്. ആർ കാസിൽസ് ഇന്ന് രാത്രി പുറത്തുപോകുമോ? അതെ. നല്ലതും ശക്തവുമായ ഒരു പൂട്ടുള്ള ഒരു വിൽപ്പനക്കാരനുണ്ടോ? അതെ, വീഞ്ഞു വിൽപ്പനക്കാരൻ. ഈ കാര്യത്തിലുടനീളം നിങ്ങൾ ഒരു ധീരയും വിവേകമതിയുമായ പെൺകുട്ടിയായ മിസ് ഹണ്ടറിനെപ്പോലെയാണ് പെരുമാറിയതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഒരു നേട്ടം കൂടി കാണിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ തികച്ചും അസാധാരണയായ സ്ത്രീയാണെന്ന് ഞാൻ കരുതിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് അത് ചോദിക്കരുത്. ഞാൻ ശ്രമിക്കാം. അതെന്താണ്? ഞാനും എന്റെ സുഹൃത്തും രാവിലെ 7 മണിയോടെ ഞങ്ങൾ കോപ്പർ ബീച്ചുകളിലെത്തും. ആ സമയമാകുമ്പോഴേക്കും റെഗാസിൽസ് പോകും. ടോളർ കഴിവില്ലാത്തവരായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിസ്സിസ് ടാലർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവർ അലാറം നൽകിയേക്കാം. നിങ്ങൾക്ക് അവളെ എന്തെങ്കിലും ജോലിക്ക് നിലവറയിലേക്ക് അയക്കാനും പിന്നീട് താക്കോൾ അവളുടെ മേൽ വയ്ക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വളരെയധികം സുഗമമാക്കും. ഞാനത് ചെയ്യും. മികച്ചത്. അപ്പോൾ നമ്മൾ ഈ കാര്യം വിശദമായി പരിശോധിക്കും. തീർച്ചയായും സാധ്യമായ ഒരു വിശദീകരണമേയുള്ളൂ. ആരെയെങ്കിലും അനുകരിക്കാൻ നിങ്ങളെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. യഥാർത്ഥ വ്യക്തിയെ ജയിലിലടച്ചു. ഈ ചേംബറിൽ അത് വ്യക്തമാണ്. ഈ തടവുകാരൻ ആരാണെന്ന് എനിക്ക് സംശയമില്ല. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് പോയതായി പറയപ്പെടുന്ന മകൾ മിസ് ആലീസ് റൂഗാസിലാണെന്ന്. ഉയരത്തിലും ശരീരത്തിലും മുടിയുടെ നിറത്തിലും അവളോട് സാമ്യമുള്ളതിനാൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. അവളുടെ ശരീരം മുറിച്ചുമാറ്റിയിരുന്നു. ഒരുപക്ഷേ അവൾ കടന്നുപോയ ഏതെങ്കിലും രോഗാവസ്ഥയിലായിരിക്കാം. അതിനാൽ തീർച്ചയായും നിങ്ങളുടേതും ബലിയർപ്പിക്കേണ്ടി വന്നു. ഒരു കൗതുകകരമായ യാദൃശ്ചികതയാൽ നിങ്ങൾ അവളുടെ കൈത്തണ്ടയിലെത്തി. വഴിയിലുണ്ടായിരുന്ന ആൾ നിസ്സംശയമായും അവളുടെ ഏതോ സുഹൃത്തായിരുന്നു. ഒരുപക്ഷേ അവളുടെ പ്രതിശ്രുത വധു. സംശയമില്ല, നിങ്ങൾ പെൺകുട്ടിയുടെ വസ്ത്രം ധരിച്ചിരുന്നതിനാലും അവളെപ്പോലെയായിരുന്നതിനാലും നിങ്ങളെ കാണുമ്പോഴെല്ലാം നിങ്ങളുടെ ചിരിയിൽ നിന്നും പിന്നീട് നിങ്ങളുടെ ആംഗ്യത്തിൽ നിന്നും മിസ് റെക്കാസിൽ പൂർണ്ണമായും സന്തോഷവതിയായിരുന്നുവെന്നും അവൾക്ക് ഇനി അവന്റെ ശ്രദ്ധ ആവശ്യമില്ലെന്നും അയാൾക്ക് ബോധ്യപ്പെട്ടു. അവളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നതിൽ നിന്ന് നായയെ രാത്രിയിൽ അഴിച്ചുവിടുന്നു. അത്രയും വ്യക്തമാണ്. കേസിലെ ഏറ്റവും ഗുരുതരമായ കാര്യം കുട്ടിയുടെ സ്വഭാവമാണ്. ഭൂമിയിൽ അതിന് ഇതുമായി എന്താണ് ബന്ധം? ഞാൻ സ്ഖലനം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട വാട്സൺ, ഒരു വൈദ്യനെന്ന നിലയിൽ മാതാപിതാക്കളുടെ പഠനത്തിലൂടെ കുട്ടിയുടെ പ്രവണതകളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം വെളിച്ചം കണ്ടെത്തുന്നു. സംഭാഷണം ഒരുപോലെ സാധുവാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? മാതാപിതാക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള എന്റെ ആദ്യത്തെ യഥാർത്ഥ ഉൾക്കാഴ്ച ഞാൻ പലപ്പോഴും നേടിയിട്ടുള്ളത് അവരുടെ കുട്ടികളെ പഠിക്കുന്നതിലൂടെയാണ്. കുട്ടിയുടെ സ്വഭാവം അസാധാരണമായി ക്രൂരമാണ്, ക്രൂരതയ്ക്കുവേണ്ടി മാത്രം. അവനിത് അവന്റെ പുഞ്ചിരിക്കുന്ന അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അനുവദിച്ചാലും അത് അവരുടെ അധികാരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടിക്ക് ദോഷത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, മിസ്റ്റർ ഹോംസ്, ഞങ്ങളുടെ ക്ലയന്റ് നിലവിളിച്ചു. നിങ്ങൾ അത് ചെയ്തുവെന്ന് ഉറപ്പാക്കുന്ന 1000 കാര്യങ്ങൾ എനിക്ക് തിരികെ വരുന്നു. ഓ, ഈ പാവപ്പെട്ട ജീവിയെ സഹായിക്കുന്നതിൽ നമുക്ക് ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ജാഗ്രത പാലിക്കണം, കാരണം നമ്മൾ വളരെ തന്ത്രശാലിയായ ഒരു മനുഷ്യനുമായി ഇടപെടുകയാണ്. രാവിലെ 7 മണി വരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടാകും. രഹസ്യം പരിഹരിക്കാൻ അധികം വൈകില്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ നല്ലവരായിരുന്നു, കാരണം വഴിയരികിലെ ഒരു പൊതുവീട്ടിൽ ഞങ്ങളുടെ കെണിയൊരുക്കി ഞങ്ങൾ ചെമ്പ് ബീച്ചുകളിൽ എത്തുമ്പോൾ വെറും 7 മണിയായിരുന്നു. മരങ്ങളുടെ കൂട്ടം അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ മങ്ങിയ ലോഹം പോലെ തിളങ്ങുന്ന ഇരുണ്ട ഇലകൾ വീടിനെ അടയാളപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു. മിസ് ഹണ്ടർ വാതിൽപ്പടിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാതിരുന്നിട്ടുപോലും. നിങ്ങൾ അത് കൈകാര്യം ചെയ്തോ? ഹോംസ് ചോദിച്ചു. താഴെ എവിടെയോ നിന്ന് ഒരു വലിയ ഇടിമുഴക്കം കേട്ടു. അത് നിലവറയിൽ മിസ്സിസ് ടോളറാണ്, അവൾ പറഞ്ഞു. അവളുടെ ഭർത്താവ് അടുക്കള പരവതാനിയിൽ കൂർക്കം വലിച്ചുകൊണ്ട് കിടക്കുന്നു. മിസ്റ്റർ ആർക്കാസിൽസിന്റെ തനിപ്പകർപ്പുകളാണ് അദ്ദേഹത്തിന്റെ താക്കോലുകൾ. നിങ്ങൾ നന്നായി ചെയ്തു, തീർച്ചയായും, ഹോംസ് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ വഴി നടത്തൂ, ഈ കറുത്ത ബിസിനസിന്റെ അവസാനം നമുക്ക് ഉടൻ കാണാം. ഞങ്ങൾ പടികൾ കടന്ന് വാതിൽ അൺലോക്ക് ചെയ്തു, ഒരു വഴിയിലൂടെ താഴേക്ക് പോയി. മിസ് ഹണ്ടർ വിവരിച്ച ബാരിക്കേഡിന് മുന്നിൽ ഞങ്ങളെ കണ്ടെത്തി. ഹോംസ് ചരടു മുറിച്ചു, തിരശ്ചീന ബാർ നീക്കം ചെയ്തു. പിന്നെ അവൻ ലോക്കിലെ വിവിധ താക്കോലുകൾ പരീക്ഷിച്ചു, പക്ഷേ വിജയിച്ചില്ല. ഉള്ളിൽ നിന്ന് ശബ്ദമൊന്നും വന്നില്ല. നിശബ്ദതയിൽ ഹോംസിന്റെ മുഖം മേഘാവൃതമായി. ഡബിൾ കോട്ട്, നമ്മൾ വൈകിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. മിസ് ഹണ്ടർ, നീയില്ലാതെ നമ്മൾ അകത്തേക്ക് പോകുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വാട്സൺ, നിങ്ങളുടെ തോളിൽ വയ്ക്കുക, നമുക്ക് അകത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന് നോക്കാം. അതൊരു പഴയ ജീർണിച്ച വാതിലായിരുന്നു, ഞങ്ങളുടെ ഐക്യശക്തികൾക്ക് മുന്നിൽ പെട്ടെന്ന് കീഴടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് മുറിയിലേക്ക് ഓയിട്ടി. അത് ശൂന്യമായിരുന്നു. ഒരു ചെറിയ പാലറ്റ് കിടക്കയും ഒരു ചെറിയ മേശയും ലിനൻ നിറച്ച ഒരു കൊട്ടയും ഒഴികെ മറ്റു ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നില്ല. മുകളിലുള്ള സ്കൈലൈറ്റ് തുറന്നിരുന്നു. തടവുകാരൻ പോയി. ഡബിൾ കോട്ട്, ഇവിടെ ഏതോ ഒരു വില്ലൻ ഉണ്ടായിരുന്നു, ഹോംസ് പറഞ്ഞു. ഈ സുന്ദരി മിസ് ഹണ്ടറിന്റെ ഉദ്ദേശ്യങ്ങൾ ഊഹിച്ചു, അവന്റെ ഇരയെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ എങ്ങനെ? സ്കൈലൈറ്റിലൂടെ. അവൻ അത് എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് നമുക്കുടൻ കാണാം. അവൻ മേൽക്കൂരയിലേക്ക് ചാടി. ആഹ്, അതെ, അവൻ നിലവിളിച്ചു. ഒരു നീണ്ട ലൈറ്റ് ഗോവണിയുടെ അവസാനം ഇതാ, ഈവുകൾക്ക് നേരെ. അങ്ങനെയാണ് അവൻ അത് ചെയ്തത്. പക്ഷേ അത് അസാധ്യമാണ്, മിസ് ഹണ്ടർ പറഞ്ഞു. രാഗാസിൽസ് പോയപ്പോൾ ഗോവണി അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ തിരിച്ചുവന്ന് അത് ചെയ്തു. അവൻ ഒരു ബുദ്ധിമാനും അപകടകാരിയുമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പടിക്കെട്ടിൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്ന കാലടി ശബ്ദം ഇയാളുടേതാണെങ്കിൽ ഞാൻ വലിയ അത്ഭുതപ്പെടേണ്ടതില്ല. വാട്സൺ, നിങ്ങളുടെ തോക്ക് തയ്യാറായി വെച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വാക്കുകൾ അവന്റെ വായിൽ നിന്ന് പുറത്തുവന്ന ഉടനെ മുറിയുടെ വാതിൽക്കൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ ഒരു ഭാരമുള്ള വടിയുമായി, വളരെ തടിച്ചതും തടിച്ചതുമായ ഒരു മനുഷ്യൻ. മിസ് ഹണ്ടർ അവനെ കണ്ടപ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് ചുമരിനോട് ചാഞ്ഞു. പക്ഷേ ഷെർലക് ഹോംസ് മുന്നോട്ട് ചാടി അവനെ നേരിട്ടു. ഡബിൾ കോട്ട്, നീ വില്ലൻ, അയാൾ പറഞ്ഞു. നിങ്ങളുടെ മകൾ എവിടെ? തടിച്ച മനുഷ്യൻ ചുറ്റും കണ്ണീർത്തി തുറന്ന സ്കൈലൈറ്റിലേക്ക് മുകളിലേക്ക് നോക്കി. അത് ഞാൻ നിങ്ങളോട് ചോദിക്കണം, അയാൾ അലറി. കള്ളന്മാരെ, ചാരന്മാരെ, കള്ളന്മാരെ, ഞാൻ നിങ്ങളെ പിടികൂടി, അല്ലേ? നിങ്ങൾ എന്റെ അധികാരത്തിലാണ്, ഞാൻ നിങ്ങളെ സേവിക്കും. അയാൾ തിരിഞ്ഞു പടികളിറങ്ങി കഴിയുന്നത്ര ശബ്ദത്തോടെ അലറി. അവൻ നായയെ തേടിപ്പോയി. മിസ് ഹണ്ടർ നിലവിളിച്ചു. എന്റെ റിവോൾവർ ഉണ്ട്, ഞാൻ പറഞ്ഞു. മുൻവാതിൽ അടയ്ക്കുന്നതാണ് നല്ലത്, ഹോംസ് നിലവിളിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പടികളിറങ്ങി. ഹാളിലെത്തുന്നതിന് തൊട്ടുമുമ്പ് ഒരു വേട്ടനായയുടെ കരച്ചിൽ കേട്ടു, തുടർന്ന് വേദനയുടെ ഒരു നിലവിളി, കേൾക്കാൻ ഭയാനകമായ ഒരു ഭയാനകമായ ശബ്ദത്തോടെ. ചുവന്ന മുഖവും വിറക്കുന്ന കൈകാലുകളുമുള്ള ഒരു വൃദ്ധൻ ഒരു വശത്തെ വാതിലിലൂടെ പുറത്തേക്ക് വന്നു. ഡബിൾ കോട്ട്, എന്റെ ദൈവമേ, അയാൾ നിലവിളിച്ചു. ആരോ നായയെ മോചിപ്പിച്ചിരിക്കുന്നു. 2 ദിവസമായി അതിന് ഭക്ഷണം നൽകിയിട്ടില്ല. വേഗം വേഗം, അല്ലെങ്കിൽ വളരെ വൈകും. ഹോംസും ഞാനും ഓടി വീടിന്റെ കോണിൽ ചുറ്റി. ടെർ ഞങ്ങളുടെ പിന്നിൽ തിടുക്കത്തിൽ വന്നു. വിശന്നുവലഞ്ഞ ആ വലിയ മൃഗമുണ്ടായിരുന്നു. അതിന്റെ കറുത്ത കഷണം രാഗാസിലിന്റെ തൊണ്ടയിൽ കുഴിച്ചിട്ടു. അവൻ പുളഞ്ഞു നിലവിളിച്ചു. ഓടിച്ചെന്ന് ഞാൻ അതിന്റെ തലച്ചോറ് പുറത്തെടുത്തു. അത് വീണു. അതിന്റെ മൂർച്ചയുള്ള വെളുത്ത പല്ലുകൾ ഇപ്പോഴും അവന്റെ കഴുത്തിലെ വലിയ മടക്കുകളിൽ കൂട്ടിയിടിച്ചു. വളരെയധികം പരിശ്രമത്തോടെ ഞങ്ങൾ അവരെ വേർപ്പെടുത്തി. ജീവനോടെയാണെങ്കിലും ഭയാനകമായി തകർന്ന അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അവനെ സ്വീകരണമുറിയിലെ സോഫയിൽ കിടത്തി. ആ വാർത്ത അവന്റെ ഭാര്യയെ അറിയിക്കാൻ സോഫയെ ഉയരമുള്ളതിലേക്ക് അയച്ച ശേഷം അവന്റെ വേദന ശമിപ്പിക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും അവന്റെ ചുറ്റും കൂടി ഉയരമുള്ള മെലിഞ്ഞ ഒരു സ്ത്രീ മുറിയിലേക്ക് കയറി. ഡബിൾ ക്വോട്ട്: മിസ്സിസ് ടോളർ. മിസ് ഹണ്ടർ നിലവിളിച്ചു. അതെ, മിസ് മിസ്റ്റർ റാഗാസിൽ അവൻ തിരികെ വന്നപ്പോൾ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനു മുമ്പ് എന്നെ പുറത്തുവിട്ടു. ആഹ്, മിസ് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് ഖേദകരമാണ്. കാരണം നിങ്ങളുടെ വേദനകൾ പാഴായിപ്പോയെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹാ, ഹോംസ് അവളെ ഉറ്റുനോക്കി പറഞ്ഞു. മിസ്സിസ് ടോളറിന് ഈ കാര്യത്തെക്കുറിച്ച് മറ്റാരെക്കാളും കൂടുതൽ അറിയാമെന്ന് വ്യക്തമാണ്. അതെ സർ, എനിക്കറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറാണ്. പിന്നെ അത് കണ്ടെത്തുക, നമുക്ക് അത് കേൾക്കാം. കാരണം ഞാൻ സമ്മതിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ഇരുട്ടിലാണ്. ഡബിൾ ക്വോട്ട്: ഞാൻ ഉടൻ തന്നെ നിങ്ങളോട് അത് വ്യക്തമാക്കും, അവൾ പറഞ്ഞു. എനിക്ക് നിലവറയിൽ നിന്ന് പുറത്തുവരാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതിൽ പോലീസ് കോടതി കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ പിന്തുണച്ചത് ഞാനാണെന്നും മിസ് ആലീസിന്റെ സുഹൃത്താണെന്നും നിങ്ങൾ ഓർക്കും. വീട്ടിൽ അവൾ ഒരിക്കലും സന്തോഷവതിയായിരുന്നില്ല. മിസ് ആലീസ് അവളുടെ അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ച കാലം മുതൽ ഉള്ളവളല്ല. അവളെ മോശമായി കാണുകയും ഒന്നിലും പങ്കുവഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു. എന്നാൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മിസ്റ്റർ ഫൗളറെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് അത് അവൾക്ക് മോശമായത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ മിസ് ആലീസിന് സ്വന്തം ഇഷ്ടപ്രകാരം അവകാശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവൾ വളരെ നിശബ്ദയും ക്ഷമയും ഉള്ളവളായിരുന്നു. അവൾ ഒരിക്കലും അവയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. പക്ഷേ എല്ലാം മിസ്റ്റർ റൂഗാസിലിന്റെ കൈകളിൽ വിട്ടുകൊടുത്തു. അവൻ അവളോടൊപ്പം സുരക്ഷിതനാണെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ നിയമം നൽകുന്നതെല്ലാം ചോദിക്കുന്ന ഒരു ഭർത്താവ് മുന്നോട്ടു വരാൻ സാധ്യതയുള്ളപ്പോൾ അവളുടെ അച്ഛൻ അത് നിർത്താൻ സമയമായി എന്ന് കരുതി. അവൾ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും അവളുടെ പണം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പേപ്പറിൽ ഒപ്പിടണമെന്ന് അവൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ അത് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ അവൾക്ക് മസ്തിഷ്കപ്പനി വരുന്നതുവരെ അവൻ അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ആറാഴ്ച മരണവാതിൽക്കലായിരുന്നു. പിന്നീട് അവൾ ഒടുവിൽ സുഖം പ്രാപിച്ചു. എല്ലാം നിഴലിൽ തളർന്നുപോയി. അവളുടെ മനോഹരമായ മുടി മുറിച്ചു. പക്ഷേ അതൊന്നും അവളുടെ കുഞ്ഞുങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഡബിൾ ക്വോട്ട്: ആഹ്, ഹോംസ് പറഞ്ഞു, താങ്കൾ ഞങ്ങളോട് പറഞ്ഞതിൽ നിന്ന് കാര്യം വ്യക്തമാണെന്നും ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും ഞാൻ കരുതുന്നു. മിസ്റ്റർ ലുക്കാസ്റ്റിൽ ഈ തടവറ സമ്പ്രദായം സ്വീകരിച്ചുവെന്ന് ഞാൻ കരുതുന്നു. അതെ സർ. മിസ്റ്റർ ഫൗളറുടെ വിയോജിപ്പുള്ള സ്ഥിരോത്സാഹം ഒഴിവാക്കാൻ ലണ്ടനിൽ നിന്ന് മിസ് ഹണ്ടറിനെ കൊണ്ടുവന്നു. അതായിരുന്നു സർ. പക്ഷേ ഒരു നല്ല നാവികനെന്ന നിലയിൽ സ്ഥിരോത്സാഹിയായ മിസ്റ്റർ ഫൗളർ വീട് ഉപരോധിച്ചു. നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ലോഹമായോ മറ്റോ ചില വാദങ്ങളിലൂടെ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ അദ്ദേഹത്തിന്റേതിന് തുല്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചു. മിസ്റ്റർ ദി ഫൗളർ വളരെ ദയാലുവായ, സ്വതന്ത്രമായി പെരുമാറുന്ന ഒരു മാന്യനായിരുന്നു. മിസ്സിസ് ടോളർ ശാന്തമായി പറഞ്ഞു, ഈ രീതിയിൽ നിങ്ങളുടെ നല്ല മനുഷ്യന് മദ്യത്തിന്റെ കുറവുണ്ടാകരുതെന്നും നിങ്ങളുടെ യജമാനൻ പുറത്തുപോയ നിമിഷം ഒരു ഗോവണി തയ്യാറാക്കണമെന്നും അദ്ദേഹം കൈകാര്യം ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി സർ, അത് സംഭവിച്ചതുപോലെ. മിസ്സിസ് ടോളർ, ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുറപ്പുണ്ട്, മിസ്റ്റർ ഹോംസ് പറഞ്ഞു. കാരണം ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയതെല്ലാം നിങ്ങൾ തീർച്ചയായും വ്യക്തമാക്കി. കൺട്രി സർജനും മിസ്സിസ് റൂഗാസിലും ഇതാ വരുന്നു. അതിനാൽ വാട്സൺ, മിസ് ഹണ്ടറിനെ വിഞ്ചസ്റ്ററിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞങ്ങളുടെ വെട്ടുക്കിളി സ്റ്റാൻഡ് ഇപ്പോൾ ഒരു സംശയാസ്പദമായ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വാതിലിനു മുന്നിൽ ചെമ്പ് കടൽത്തീരങ്ങളുള്ള ദുഷ്ടവീടിന്റെ രഹസ്യം പരിഹരിക്കപ്പെട്ടു. മിസ്റ്റർ റാഗാസിൽ അതിജീവിച്ചു. പക്ഷേ എല്ലായ്പ്പോഴും തകർന്ന മനുഷ്യനായിരുന്നു. തന്റെ അർപ്പണബോധമുള്ള ഭാര്യയുടെ പരിചരണത്തിലൂടെ മാത്രം ജീവൻ നിലനിർത്തി. അവർ ഇപ്പോഴും അവരുടെ പഴയ സേവകരോടൊപ്പമാണ് താമസിക്കുന്നത്. റൂഗാസിലിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അവർക്ക് വളരെയധികം അറിയാമായിരിക്കും. അവരിൽ നിന്ന് വേർപിരിയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. മിസ്റ്റർ ഫൗളറും മിസ് റെക്കാസിലും അവരുടെ വിമാനയാത്രയുടെ പിറ്റേന്ന് സദാംപ്ടണിൽ പ്രത്യേക ലൈസൻസ് പ്രകാരം വിവാഹിതരായി. ഇപ്പോൾ അദ്ദേഹം മൈദിയസ് ദ്വീപിൽ ഒരു സർക്കാർ നിയമനത്തിന്റെ ഉടമയാണ്. മിസ് വയലറ്റ് ഹണ്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സുഹൃത്ത് ഹോംസ് എന്നെ നിരാശപ്പെടുത്തുന്നതിന് പകരം ഒരിക്കൽ അവൾ ഇല്ലാതായപ്പോൾ അവളിൽ കൂടുതൽ താൽപര്യം പ്രകടിപ്പിച്ചില്ല. അവന്റെ ഒരു പ്രശ്നത്തിന്റെ കേന്ദ്രബിന്ദു, അവൾ ഇപ്പോൾ വാസോയിലെ ഒരു സ്വകാര്യ സ്കൂളിന്റെ അധ്യാപികയാണ്. അവിടെ അവൾക്ക് ഗണ്യമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം.